الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له، ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه. نريد ان الاصلاح ما استطعت والله توفيق الا بالله، عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام، صدق الله العظيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، صدق الله العظيم. قوم صدوم استكمي തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി. യോ മാമജമനാതിരോഗമഹേശ്വരം അസംമൂഢസമർത്ഥേഷു സർവപാപൈ പ്രമുച്യതേ. സഹോദരന്മാരെ, സഹോദരികളെ, ആധുനിക ലോകം എന്നിവിടെയും ഇന്നും ഇന്നലെയും നാളെയും സമ സഹോദരങ്ങളും മനുഷ്യരും ആശങ്കയോടുകൂടി കാതോർക്കുകയാണ് ഒരു വലിയ സ്ഫോടനത്തെ. സർവ വാർത്താമാധ്യമങ്ങളിൽ കാലത്ത് നേരത്തെ നമ്മുടെ കാതിലും കരളിലും വന്ന അരക്കുന്നത് സംവാദങ്ങളുടെ, സംഘട്ടനങ്ങളുടെ, സംഘർഷണങ്ങളുടെ ഓരങ്ങളിലൂടെ, തീരങ്ങളിലൂടെ മനുഷ്യ സഹോദരങ്ങൾ വനാന്തരങ്ങളിലുള്ള സംഘട്ടനമല്ല, പുലിയായും നരിയായും പൂച്ചയായും കുതിരയായും മാറുന്ന അർത്ഥദോഷണം സംഭവിച്ചിരിക്കുന്നു. പുലിയെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, നരിയെന്ന് പറഞ്ഞാലും മനുഷ്യനാണ്. ഈ സ്വഭാവത്തിൽ അർത്ഥശോഷണം, മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നു എങ്ങും എവിടെയും. പ്രഭാതം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രഭാതമാവും. മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല. അതുപോലെ പല വാക്കുകൾക്കും അർത്ഥങ്ങൾക്കും മാറ്റവും അറിമായവും താളപ്പുഴവും സംഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങുന്നത്. വർഗവർണ്ണ വംശദേശ ഭാഷാ വൈവിധ്യങ്ങളുടെ, വൈരുദ്ധ്യങ്ങളുടെ, വൈജാതികളുടെ പേരുള്ള സംഘടനകൾ, ഭൂമിശാസ്ത്രപരമായ അതിർത്തി തർക്കങ്ങളുടെ പേരിലുള്ള അക്ഷരാർത്ഥങ്ങൾ, ഗർഭനങ്ങൾ, സർവമനുഷ്യ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉരഞ്ഞിരിക്കുന്നു, തകർന്നിരിക്കുന്നു, തളർന്നിരിക്കുന്നു. നിത്യമായ സത്യമായ ഒരു അന്വേഷണം എങ്ങും എവിടെയും നമുക്ക് കാണും. പരമമായ ഒരു ശാന്തി, നിത്യമായ സ്വസ്ഥമായ ശാന്തി മന്ത്രത്തിന് വേണ്ടി കാതും കണ്ണും കാതും കയ്യും കാലും എല്ലാം ഓർക്കുകയാണ് പ്രാകൃതനായ അതിപ്രാചീനായ ശിലായുഗ മനുഷ്യൻ. അവന്റെ അതേ മനസ്സ് തന്നെയാണ് ഇന്നും. എത്ര മാറിയിട്ടുണ്ട്! ആധുനിക കാലഘട്ടം 21-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതത്തിലേക്ക് താലോദിയ മനുഷ്യൻ, പ്രാകൃതനായ മനുഷ്യൻ ഓടിയോടി ഓടിയോടി തേടി തേടി നേടി നേടി എന്തെല്ലാം നേടി, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, പാർപ്പിടത്തിൽ നിരവധി അനുഭവങ്ങൾ, ആസ്വാദനങ്ങൾ, സൗഭാഗ്യങ്ങൾ, ശുദ്ധീകരണങ്ങൾ, സംവിധാനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക ജ്ഞാനങ്ങൾ. പക്ഷേ എവിടെയാണ്? ഇന്നൊന്നും തന്നെ അറിയില്ല. താൻ ആരാണ്? താൻ എന്തിന് വന്നു? എവിടെ നിന്ന് വന്നു? എന്താണ് തന്റെ ജീവിതത്തിന്റെ ഇന്നലെ, ഇന്ന്, നാളെ? എന്താണ് ലക്ഷ്യം, മാർഗം, പരമമായ ലക്ഷ്യമെന്ത്? ഞാനും ഞങ്ങളും അവരും ഇവരും എല്ലാം തമ്മിലുള്ള ബന്ധമെന്ത്? പ്രപഞ്ചവും മനുഷ്യരും തമ്മിലുള്ള ബന്ധമെന്ത്? സഹജീവികളും സഹയാത്രികളും തമ്മിലുള്ള ബന്ധമെന്ത്? എല്ലാം വിസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വസ്ത്രം പാർപ്പിടത്തിന് വിടുന്ന ഉടനാ ഓട്ടം, ആ ദുരന്തമാണ് നമുക്കറിയുന്നത്. പക്ഷിയുടെ ദുരന്തം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഇത് മൂന്നുമല്ല മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇതിനുവേണ്ടി ഓടിയവരെല്ലാം തളർന്നിട്ടുണ്ട്. പരമമായ ലക്ഷ്യം എന്താണ്? പരമമായ ശാന്തിയാണ്. ശാന്തി മന്ത്രം പരാമി ശാന്തി എന്ന് പറയും. അലാ ഫിസിക്കലില്ല ഇതൊക്കെ ഭയങ്കര കുലൂ ഹൃദയത്തിന്റെ സ്വസ്ഥമായ നിർമ്മിതി. ഈ ശാന്തി മന്ത്രം ഇത് മനുഷ്യ ഇന്ദ്രിയങ്ങളിലൂടെ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളിലൂടെ മനുഷ്യന് ആർജിക്കാൻ കഴിയാത്ത ഒരു പരമസത്യമാണ്, ഒരു പരമജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ ആദിമ മനുഷ്യൻ മുതൽ തന്നെ ഈശ്വരൻ ദൈവം കർത്താവ് ദൈവം ഗോഡ് ഖുദാ എന്താണോ ആ പരാശക്തിയെ സംബന്ധിച്ച്, ആ പരബ്രഹ്മത്തെ സംബന്ധിച്ച്, ജീവിച്ച മഹാപ്രപഞ്ചത്തിന്റെ അട്ടകടാഹങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ അധിപനായ ആ മഹേശ്വരനെ സംബന്ധിച്ച് ആദിമ മനുഷ്യൻ മുതൽ പ്രാചീന മനുഷ്യൻ മുതൽ ആധുനിക മനുഷ്യൻ വരെ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പറയുകയും പരിചയപ്പെടുത്തുകയും വ്യവഹരിക്കുകയും ചെയ്തത്, ആ പരാശക്തിയിൽ നിന്ന് മനുഷ്യന് ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിശക്തമായ ദർശനങ്ങൾ. ശ്രുതിസ്തു വേദോ വിദ്യയോ ധർമ്മശാസ്ത്രം ശ്രുതി ശ്രുതിയും ശ്രുതിയും വേദോ ഉപനിഷത്തുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ഈശ്വരനിൽ നിന്ന് ലഭിച്ചതാണ്. വൈമായെന്ന് ഹൃദൻ ആദിമ മനുഷ്യന് ഈശ്വരൻ നൽകിയ സന്ദേശമാണ്. ഓ മനുഷ്യ, ഓ ആദം, ഈ ഭൂമിയിലേക്ക് പോവുകയാണ്. ആദിപിതാവിന് ആദ്യവാക്യം ആദ്യ തർക്കം ഈശ്വരൻ നൽകിയ മഹാനോത്തര നൽകിയ സന്ദേശമാണ്. മനുഷ്യ, നീ ഭൂമിയിലേക്ക് പോവുകയാണ്. എന്റെ യാത്രസ്ഥലവുമായിരിക്കട്ടെ, പക്ഷേ ഐക്യജീവിതത്തിലുള്ള വിഭവങ്ങൾ അത്രയും നിനക്കവിടെയുണ്ട്. പക്ഷേ പരമമായ ശാന്തി, മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവ്യർത്ഥങ്ങൾ എന്താണ്, മനുഷ്യ ജീവിതത്തിന്റെ ഈ ജന്മോദ്ദേശം എന്താണ്, പരമപദം നേടുക, മുക്തി നേടുക എന്നതാണ്. ബ്രഹ്മാനന്ദം, പരമാനന്ദം, അതായത് ഈശ്വര ദർശനം, അതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിന്റെ തുടക്കം ഇവിടെയാണ്, തുടർച്ചയും ഇവിടെയാണ്, തുടക്കം ഇവിടെയാണ്, മരണാനന്തര ജീവിതമാണ്. അതുകൊണ്ട് ഓ ആദം, നിന്റെ ജീവിതം ക്രമപ്പെടുത്തണം. വിശ്വാസ ആചാര സമ്പ്രദായങ്ങൾ ഇരുത്ത നോട്ട ചലനങ്ങൾ ചലനങ്ങൾ അത്രയും കർമാധർമ്മങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം. അതിന് ഓരോ കാലഘട്ടങ്ങളിൽ നിനക്ക് ആവശ്യമുള്ളത്, നിന്റെ സന്താന പരമ്പരകൾക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനാണ് ഹുദൻ, നമ്മിൽ നിന്ന് മാർഗദർശനം ലഭിക്കും. ഹുദായ പലാഭനാടി അത് അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അനുദാനം ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും മഹാപര സൗഭാഗ്യത്തിൽ തീർച്ചയായും സ്വസ്ഥമായ സമാധാന സമ്പൂർണമായ ഒരു ജീവിതം നിനക്കുണ്ടാകും. ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിമ മനുഷ്യന് മുതൽ തന്നെ ഈശ്വരനിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഈ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ സന്ദേശങ്ങൾ ഈശ്വരൻ മനുഷ്യരിലേക്ക് നൽകിയത് ഈശ്വരൻ ദൈവം അള്ളാഹു സുബ്ഹാനഹു തആല കർത്താവ് നേരിട്ട് ആകാശത്തു നിന്നോ അല്ലെങ്കിൽ അനന്തതയിൽ നിന്നോ അജ്ഞാതമായ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങളിലേക്ക് സൃഷ്ടികളിൽ ഏതെങ്കിലും വേഷം കെട്ടിക്കൊണ്ട് ഏതെങ്കിലും ഭാഗങ്ങളിൽ വരികയോ അവതരിക്കുകയായിരുന്നു ഞാനിരുന്നു. ഈശ്വരൻ അവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഔചിത്യവും പാലിച്ചുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ആ സന്ദേശം നൽകാൻ അവൻ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ആ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതി കേൾക്കപ്പെടുക, മറ്റൊരു അശരീരി ഗൂഢശബ്ദം വഹി എന്ന് അറബിയിൽ പറയും. ആ സ്വഭാവത്തിൽ മനുഷ്യരിൽ തന്നെ വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സന്ദേശങ്ങൾ നൽകി. അങ്ങനെ ലോകാരംഭം മുതൽ തന്നെ മനുഷ്യ സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യമാർഗങ്ങൾ, ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മകർമ്മങ്ങൾ, പുരുഷാർത്ഥങ്ങൾ ഗ്രഹിപ്പിക്കാനും പരിചയപ്പെടുത്താനും മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി മനുഷ്യരിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മുനിവര്യന്മാരെയും ഋഷിശേഷന്മാരെയും ദേവിപുങ്കവന്മാരെയും അമ്പിയാക്കന്മാരെയും മുർസലീകളെയും തിരഞ്ഞെടുത്തയക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയോഗാനമായി ആർക്കറിയാം അങ്ങനെ വന്ന നിരവധി അനവധി ഒട്ടനവധി പ്രവാചക വരേണ്യന്മാർ ഭൂമുഖത്തിന്റെ നാനാഭാഗങ്ങളിലും മുഖമൂലകളിലും
ആധുനിക ശാസ്ത്ര സാങ്കേതിക ശാസ്ത്രത്തിൽ നിന്ന് ഒരു പക്ഷേ വരുന്ന പ്രസാദങ്ങളിൽ എങ്ങോ ഈ വിശ്വമഹാപ്രപഞ്ചത്തിലുള്ള മനുഷ്യന്റെ ശബ്ദതരംഗങ്ങൾ വീണ്ടും പ്രസരണി വീണ്ടും ആവാഹിച്ചിട്ട് വീണ്ടും അത് പ്രസരിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു ആധുനിക സജ്ജീകരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും വിശുദ്ധരായ ആ മുനിവര്യന്മാരുടെ ശിക്ഷകന്മാരുടെ അമ്പിയാക്കന്മാരുടെ മുർശരീകളുടെ ശബ്ദമധുരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓങ്കാര ശബ്ദം പരബ്രഹ്മത്തിന്റെ പരമമായ പരമാനന്ദ ശബ്ദം ശബ്ദതരംഗങ്ങൾ നമുക്ക് നമ്മുടെ കാതുകളിൽ വന്നപ്പോൾ ഉയർത്തിരിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുമായിരുന്നു. പക്ഷെ വരുന്ന തലമുറകൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ നമുക്കറിയാം ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അങ്ങനെ പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരുടെ ശുദ്ധരായ ശ്രേഷ്ഠന്മാരുടെ മതാനുയായികളാണ് ഇന്ന് നാം അറിയപ്പെടുന്ന മനുഷ്യ സഹോദരങ്ങളിലുള്ള ഭിന്ന വിരുദ്ധ ഭീഷണഗതികൾ വെച്ച് പുറത്തിക്കൊണ്ട് ഭിന്നരായി വിരുദ്ധരായി അകന്നകന്ന് ചക്രവാളങ്ങളെപ്പോലെ അറിയാതെ ആരായാനും അറിയാനും അടുക്കാനും കഴിയാതെ അകന്നകന്ന് ഗൃഹങ്ങൾ പോലെ അകത്ത് മൃഗങ്ങളെപ്പോലെ ഹിംസ വാസനകളിലൂടെ തടുകയും അതുപോലെ തന്നെ ആർക്കുകയും വേർക്കുകയും അയശന് ഭീഷണ സംഘട്ടന സംഘർഷങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്യുന്നു. പരസ്പരം അറിയാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ക്രൈസ്തവരും ഹൈന്ദവരും ബൗദ്ധരും ജൈനരും സിഖുകാരും മുസ്ലിം സഹോദരന്മാരും അതുപോലെ മറ്റനവധി നമുക്ക് പ്രഖ്യാതരായ നിരവധി മതാനുയായികൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ അവർക്കെല്ലാം തന്നെ നേരത്തെ കാലത്തെ മാർഗദർശനം ഈശ്വരിൽ നിന്ന് പരബ്രഹ്മത്തിൽ നിന്ന് അക്ഷരബ്രഹ്മത്തിൽ നിന്ന് പരാശക്തിയിൽ നിന്നും അള്ളാഹുവിൽ നിന്നും കർത്താവിൽ നിന്നും മാർഗദർശനം ലഭിച്ചിട്ടുണ്ട്. ആ മാർഗദർശനത്തിന്റെ സംഗ്രഹ സന്ദേശമാണ് നേരത്തെ ഇതിന്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ധാരാളം ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരൻ മുബാറക് കൂടി വാഞ്ചലമാകുമ്പോൾ കിതാബ് മാനവരാശി മുഴുവൻ യഥാർത്ഥത്തിൽ ഒരൊറ്റ സമുദായമായിരുന്നു. ആ സമൂഹത്തിലേക്ക് യഥാർത്ഥമായ ജ്ഞാനം കർമ്മധർമ്മങ്ങൾ പുരുഷാർത്ഥങ്ങൾ ജനങ്ങൾക്ക് ധരിപ്പിക്കാനും അവരെ മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ഈശ്വരൻ ദൈവം അല്ലാഹു സുബ്ഹാനഹു തആല ഉപശരീരവും ദുരീം സുവിശേഷകന്മാരായും സാക്ഷിയു നൽകുന്നവരുമായി പ്രവാചകപ്പുറങ്ങളിൽ ഏം സഹോദര സഹോദരി ജീവിതം താളം തെറ്റരുത് പാളം തെറ്റരുത് നടത്തം ഇരുത്തം ചലനം ശ്രദ്ധിക്കണം. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചില പങ്കുരമാർ ക്ഷണികമാർ നിത്യനിതാന്തമായ ജീവിതം മരണാനന്തര ജീവിതമാണ്. അവിടെയാണ് മനുഷ്യന്റെ ശക്തിയും മുക്തിയും ലഭിക്കേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജീവിതം ജീവിതം മരണം അതൊരു പരീക്ഷണാലയമാണ് പരീക്ഷണ ഘട്ടമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് അടക്കം തൂക്കം അടക്കം ഇരുത്തം വാ അതുപോലെ തന്നെ സംസാര സംസർഗങ്ങൾ എല്ലാം തന്നെ സനാതന ധാർമ്മിക മൂല്യങ്ങൾ ബാലിക്കുന്ന മൂല്യങ്ങൾ സമാദരിച്ചുകൊണ്ടുള്ള മനുഷ്യത്വപരമായ ഒരു ജീവിതമായിരിക്കണം എന്ന് പ്രവാചകന്മാർ സഹോദരങ്ങളോട് ഓരോ കാലഘട്ടത്തിലും വന്ന പ്രവാചക പ്രവചനം അവര് സ്വദേശപരമായി ഉപദേശിച്ചുകൊണ്ടു. അതുപോലെ സാക്ഷികൾ നിങ്ങൾ നേരെ പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റവും മനുരാക്ഷിയും അടിയും ഇടിയും തട്ടിപ്പും വെട്ടിപ്പും കപ്പസയും വൃദ്ധവാസനകളോടുകൂടി പൈതാചിക പേപ്പത്തുകളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുരക്ഷുന്നതെങ്കിൽ നിങ്ങൾ വരക്കുന്നതെങ്കിൽ തീർച്ചയായും മരണാനന്തര ജീവിതം അതിശക്തമായ വേദന നിർഭരമായ ശിക്ഷ ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഐക്യ ജീവിതത്തിലും വെച്ച് ഭീകര ജീവിതമായ രംഗങ്ങൾക്ക് ഭൂമി ഗുരുക്കം അതുപോലെ തന്നെ പ്രകൃതി കോപങ്ങൾ അതിന്റെ പേരിൽ ഈശ്വരൻ നിങ്ങളെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യം ഇങ്ങനെ നിരവധി അനവധി പ്രവാചക പ്രവചന്മാർ കടന്നുപോയി. വാന്തരമാകുമ്പോൾ കിട്ടാം ആ സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ ശേഷം അവരുടെ അനുയായികൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പാരായണം ചെയ്യാനും പരിവേഷണം നടത്താനും വേണ്ടിയുള്ള വേദഗ്രന്ഥങ്ങൾ ശ്രുതി വേദോപനിഷത്തിന് നൽകുകയുണ്ടായി. എന്തിനാണത്? പരമയാഥാർത്ഥ്യവുമായി പരമസത്യവുമായിട്ടാണ് ആ വേദഗ്രന്ഥങ്ങൾ വന്നിരിക്കുന്നത്. ഈ അഹക്കുവ ബൈലന്നാസ് ഭീമക്തരഭൂമി മനുഷ്യരിൽ സഹോദരങ്ങളിൽ അടിസ്ഥാനപരമായ സത്യങ്ങളും തത്വങ്ങളും തന്നെ വിരുദ്ധ ഭിന്നവിരുദ്ധ വിശ്വാസാചാരങ്ങൾ വെച്ചു പുറത്തു ആ വൈരുദ്ധ്യങ്ങൾ ഏകീകരിപ്പിക്കാൻ യഥാർത്ഥമായ സത്യം അവരെ ബുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി അനവധി പ്രവാചകന്മാരും നിരവധി വേദഗ്രന്ഥങ്ങളും ഉള്ളത്. അവസാനത്തെ വേദഗ്രന്ഥമാണ് സർവ വേദോപനിഷത്തുകളുടെയും സർവ വേദഗ്രന്ഥങ്ങളുടെയും ശ്രുതികളുടെയും സംഗ്രഹ സാരാംശ സമന്വയ സത്യസമ്പൂർണ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. മാനവരാശിയുടെ മുഴുവൻ സൂര്യനും ചന്ദ്രനും വെള്ളവും വെളുത്തവും മാനവരാശിക്ക് മുഴുവൻ പൊതുസത്തുന്നതുപോലെ എല്ലാവർക്കും അർഹതപ്പെട്ടതുപോലെ എല്ലാവരുടെയും പ്രാണവായുവാണ് വിശുദ്ധ ഖുർആൻ. മാനവരാശിക്ക് മുഴുവനുമുള്ള ഹുദൽ ഖുർആൻ, മാനവരാശിക്ക് മുഴുവനുമുള്ള പ്രകാശത്തിന്റെ പ്രളയമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നു. അതിലെ അതിന്റെ സുക്തങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുക. നാം എല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു. നാം എല്ലാ സമൂഹങ്ങളിലും മാർഗദർശികളെ നിയോഗിച്ചയച്ചു. പൂർവിക സമൂഹങ്ങളിൽ നാം എത്രയെത്ര പ്രവാചക പ്രവരന്മാരെയാണ് വിശുദ്ധരായ ശിക്ഷന്മാരെയാണ് നിയോഗിച്ചയച്ചിട്ടുള്ളത്. നാം എല്ലാ സമൂഹങ്ങളിലും വിശുദ്ധരായ പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു. അവർ ആ സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഈശ്വരനെ മാത്രം ആരാധിക്കുക, നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് വിരുദ്ധമായ ശക്തി വ്യക്തി ദുരിതങ്ങളെ നിങ്ങൾ പരിശീലിക്കുക. വിശുദ്ധ ഖുർആനിലൂടെ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരാണ്. സർവപ്രവാചകന്മാരുടെയും അവസാനത്തെ ചടിയാണ്. ആ പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ ദൈവം അല്ലാഹു പറയുകയാണ്, നീ പ്രവാചകന്മാരിൽ ഒരാളാണ്. മുഹമ്മദ് ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിന് മുമ്പ് എത്രയോ പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്കുക, അവർക്ക് നിന്റെ പ്രവാചകത്വത്തിൽ സംശയം എങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇതൊരു പുതിയ അവതാരമല്ല. പറയുക, ഞാനൊരു പുതിയ അവതാരമേന, പുതിയൊരു പ്രവാചകനേന, നേരത്തെ കാലത്ത് വന്ന പ്രവാചകന്മാരുടെ അവസാനത്തെ കണിയാണ് ഞാൻ. പ്രവാചകനോട് പറയുകയാണ്, എത്രയോ പ്രവാചകന്മാർ, 124,000 അമ്പിയാക്കന്മാർ, വിശുദ്ധരായ ശക്തന്മാർ മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി ദൈവം നിയോഗിച്ചയച്ചിട്ടുണ്ട് എന്നാ പറയും. കർമ്മ സംസ്ഥാപനത്തിന്റെ വേണ്ടി കർമ്മ സംസ്ഥാപനാത്രായ സംഭവാമി യുഗേ യുഗേ യുഗാന്തരങ്ങളിൽ കർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി യുഗേശ്വരന്മാർ, യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ, പ്രബോധകന്മാർ, സിദ്ധന്മാർ, ബുദ്ധന്മാർ, ബോധന ലഭിച്ചവർക്കാണല്ലോ ബുദ്ധൻ എന്ന് പറയും. അങ്ങനെ വന്നത് ഇന്ത്യയിലും നമുക്കറിയാം, വളരെ നേരത്തെ കാലത്ത് തന്നെ മനുഷ്യ സംസ്കാരവും സ്ഥാന പഠനങ്ങളുടെ സംസ്കാരങ്ങളുടെ നാട് തന്നെയാണ് ഭാരതം. ഭാരതത്തിന് പ്രവാചകന്മാരുണ്ടായി, നിരവധി പ്രവാചകന്മാരുടെ പേരുകളിൽ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പഴയ പുതിയ ബൈബിൾ, ഇന്ത്യൻ തോറാസ് എന്നീ വേറെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു. അബ്രഹാം, മോശ, അതുപോലെ തന്നെ ദാവീദ്, അബ്രഹാം, അതുപോലെ യഹ്യാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സ്നാപക യോഹന്നാൻ, ഇങ്ങനെ നിരവധി പ്രവാചകന്മാർ, അതുപോലെ യോന, യൂസ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ നിരവധി പ്രവാചക പ്രവർത്തനന്മാരെ സംബന്ധിച്ച് ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു. യൂസുഫ് എന്നൊരു പ്രവാചകനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, കൂടുതൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നില്ല. അതുപോലെ മറ്റ് വേദഗ്രന്ഥങ്ങളിൽ മറ്റേ വന്നിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ച് പുതിയ പഴയ നിയമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. യൂസുഫിനെ സംബന്ധിച്ച് മാത്രമല്ല, അവഗാഹം നേടിയ ചരിത്ര ഉദ്യോഗികളായ ഗവേഷണം നടത്തിയ മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള അവഗാഹം നേടിയ പണ്ഡിതന്മാർ പറയുന്നത് ഇന്ത്യയിൽ വന്നൊരു പ്രവാചകനായിരിക്കാം ദുൽഖിസ്രി എന്നാണ്. ദുൽഖിസ്രി എന്ന് പറഞ്ഞാൽ കപിലവസ്തു ദേശത്ത് അങ്ങനെ അത് രൂപിച്ചിട്ടാണ് അങ്ങനെ വന്നതെന്ന് ഗവേഷകന്മാർ അഭിപ്രായം പറയുന്നു. ഇന്ന് അറിയപ്പെടുന്ന സിദ്ധാർത്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നീട് ശ്രീ ബുദ്ധനായി മാറിയ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബോധന ലഭിച്ച, പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാൽ ഇന്ന് അറിയപ്പെടുന്ന സംഭവങ്ങൾ പലരും പലപ്പോഴായി ഈ മതദർശനങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ജയാപജയങ്ങളും അതുപോലെ സംഘട്ടനങ്ങൾ സംഭവിച്ചിട്ടുള്ള ചരിത്രത്തിൽ പല മാലിന്യങ്ങളും വൈകൃതങ്ങളും വൈകല്യങ്ങളും വൈരൂപ്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു നിരീശ്വരവാദിയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈശ്വര സനാതന ധാർമ്മിക മൂല്യങ്ങളുടെ ആ സമന്വയ സന്ദേശങ്ങൾ സഹോദരന്മാർ തെളിയിക്കുകയും അഞ്ചപ്രവാചകരായ മുസ്ലിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മഹാനായ ശ്രീ ബുദ്ധൻ നൽകിയ സന്ദേശം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു തന്റെ സഹോദരന്മാർ, ഞാൻ ഒന്നാമത്തെ ബുദ്ധനല്ല, ഞാൻ അവസാനത്തെ ബുദ്ധനുമല്ല. എത്രയോ ബുദ്ധന്മാരെ കടന്നുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബോധനം ലഭിച്ചവർ, വിദ്യാപ്രദേശം ലഭിച്ചവരെ കടന്നുപോയിട്ടുണ്ട്. അതിനൊരു ബുദ്ധൻ മാത്രമാണ് ഞാൻ. എനിക്ക് ശേഷം അവസാനമായി വരാനിരിക്കുന്ന ഒരു അവതാര പുരുഷൻ മൈത്രേയൻ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. അത് എല്ലാ ഭാഷകളിലും നാം തീർത്ത് വായിച്ചാൽ മൈത്രേയൻ എന്ന ഭാഷ റഹമത്തുല്ലാഹി, റഹമത്ത് അറബി ഭാഷയിൽ റഹമത്ത് കാരുണ്യം എന്ന പദത്തിനോട് തുല്യമായ ഒരു പദമാണ്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് അത്രയും. നമുക്കറിയാം ഭാരതത്തിൽ എത്രയോ കൊല്ലങ്ങൾക്കും ഭാരതീയ ദർശനത്തിന്റെ യഥാർത്ഥമായ ഉത്ഭവം ആർക്കറിയാം, അജ്ഞാതമാണ്. 4000, 5000, 10000 കൊല്ലങ്ങൾക്കും എന്നൊക്കെ പറയുന്നു. വ്യക്തമായ ക്ലിഷ്ടമായ ആർക്കറിയാം, ആർക്കും അറിയില്ല. നമുക്കറിയാം വ്യാസമുനി എന്ന് പറയുന്ന മഹാരഥനായ ഒരു ത്യാഗി പൂജ്യൻ മുനിപൂജ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഹൈന്ദവ ദർശനങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ, ഈ ഋഗ്വേദ, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നീ നാല് വേദങ്ങളെ ഗ്രസിക്കുക, അങ്ങനെ അദ്ദേഹത്തിന് വ്യാസൻ എന്ന പേര് ലഭിച്ചിരിക്കുന്നു. ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അതിനർത്ഥം വിഭജിക്കുക എന്നാണ്. അദ്ദേഹത്തിന് യഥാർത്ഥ പേരെന്താണ്? കൃഷ്ണദ്വൈപായൻ എന്നാണ്. അദ്ദേഹം എത്രയോ കൊണ്ടക്കും അന്ത്യപ്രവാചകരായ അദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായി അദ്ദേഹം തിരോധാനം ചെയ്യപ്പെട്ടു. 1400 സംവത്സരം കഴിച്ചു. പക്ഷെ അതിന് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വ്യാസമുനി ഭാരതത്തിലെ സഹോദരങ്ങളോട് പറയുകയാണ്, ഭവിഷ്യ പുരാണം. ഭവിഷ്യ എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചനം, ദുർഗ ദർശനം ചെയ്യും. ഭാവിയിൽ വരാനിരിക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ച് നേരത്തെ കാലത്തെ ദർശനം ചെയ്യുക എന്നാണ്. അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു, ഭവിഷ്യ പുരാണത്തിൽ തേജസ്വിൻ അന്തരെ മയച്ച ആചാര്യരുടെ സമന്വിത മഹാമസിക്കാതെ ശിക്ഷിതാകാശപതി അങ്ങ് മക്കാമരുപ്പറമ്പിൽ പൂജാതനാകാൻ ഗോകുലവിച്ച വിഖ്യാതനായ മഹാമതെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിഖ്യാതനായ പ്രവാചകന്റെ ആഗമനത്തെ ഞാനിതാ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഗമന നാളിൽ എനിക്ക് ജീവിക്കാൻ അവസരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാതങ്ങളിൽ ഞാൻ കൂടെ നമസ്കരിക്കുകയും അദ്ദേഹത്തിന്റെ ഈശ്വരപ്രോക്ത സന്ദേശങ്ങൾ, കലോക്തികൾ ഞാൻ വാരിക്ക് പ്രചരുകയും ചെയ്യുമായിരുന്നു എന്ന് ആരാ പറയുന്നത്? വ്യാസമുനി. ഹൈന്ദവ ദർശനത്തിൽ 24 അവതാരങ്ങളാണ് പറയപ്പെടുന്നത്. അതിൽ 23 അവതാരങ്ങൾ കഴിഞ്ഞു എന്നാണ്. കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം വരാനിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതാരാണെന്ന് സ്പഷ്ടമായും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ലക്ഷണങ്ങൾ മറ്റ് വേദഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം, കൽക്കി എന്ന് പറയുന്ന ആ സംസ്കൃത പദത്തിന്റെ അർത്ഥം ശുദ്ധീകരിക്കുന്നവൻ, കരകളയുന്നവൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നവൻ, അകവും പുറവും ക്ലീനാക്കുന്നവൻ, വൃത്തിയാക്കുന്നവൻ, അവരെ സംസ്കരിക്കുന്നവൻ, അവരെ അപഹസ്യത്തിന്റെ ഉൽക്കർഷത്തിന്റെ ഉന്നതമായ സ്വഭാവത്തിലേക്ക് നയിക്കുന്നവൻ എന്ന അടിസ്ഥാനത്തിലാണ് പ്രവാചകനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കൽക്കിയ അവതാരത്തെ സംബന്ധിച്ച് മറ്റ് വേദഗ്രന്ഥങ്ങളും പറയും. അതുപോലെ നമുക്കറിയാം അഥർവവേദത്തിൽ അലോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത്, ആ ഉപനിഷത്തിലും അന്ത്യപ്രവാചകരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ദർശനം ചെയ്തു. ഇങ്ങനെ ഈ പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും വിശുദ്ധരായ ശിഷ്യന്മാർ പരസ്പരം അറിയുകയും അറിയിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും അനുസ്മരിക്കുകയും ആശംസിക്കുകയും നമ്മൾ അനുയായികളോ അകലുകയും അടിക്കുകയും ഇടിക്കുകയും പരസ്പരം അറക്കുകയും വെറുക്കുകയും അകലുകയും ചെയ്തു. എന്നാൽ പ്രശ്നം നമുക്ക് ഈ വിഷയങ്ങൾ അറിയില്ലെന്നാണ്. നമുക്കറിയാൻ കഴിയുന്ന ഓരോ ശിക്ഷന്മാരും ഓരോ പ്രവാചകന്മാരും ഓരോ മതസിദ്ധാന്തങ്ങളും ഓരോ തത്വസിംഹ സംഹിതകളും പഠിപ്പിക്കാനും ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിക്കാനും വന്നവർ എന്ന അടിസ്ഥാനത്തിലാണ് നാം അറിയുന്നത്. യഥാർത്ഥത്തിൽ അതിനല്ല. എല്ലാവരും വന്നിരിക്കുന്ന എല്ലാ പ്രവാചക പ്രവർത്തകന്മാരും മനുഷ്യരുടെ ഉന്നമനത്തിന്, മനുഷ്യരുടെ ആത്മീയോത്കർഷത്തിന് യഥാർത്ഥമായ മുക്തിമാർഗം ധരിപ്പിക്കാനും അവരെ മനസ്സിലാക്കി കൊടുക്കാനും ആ മുക്തിമാർഗം കരഗതമാകാനുള്ള കർമ്മധർമ്മങ്ങളെ സംബന്ധിച്ച്, പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ച് വിശദമായി പഠിപ്പിക്കാനും വേണ്ടി എല്ലാവരും വന്നത്. ആ പ്രവാചകന്മാരെല്ലാം സ്നേഹാദരപൂർവ്വം പരസ്പരം അറിയുകയും അറിയിക്കുകയും ചെയ്തു. ും ومبشرا برسول يأتيه من بعد اسمه أحمد. വിശുദ്ധ ഖുർആൻ ഈസാനിബി അലി ഇസ്ലാം യേശുക്രിസ്തുവിന്റെ ഒരു വാക്യം എടുത്തിരിക്കുക. അദ്ദേഹം ആ സമൂഹത്തോട് പറഞ്ഞു, ഏ ഇസ്രായേൽ സന്തതികളെ, നിങ്ങളിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ഞാൻ. എന്റെ മുമ്പിരിക്കുന്ന തൗറാത്തുണ്ടല്ലോ, എന്റെ സഹോദരൻ മോശെ, മൂസാനബി അലി ഇസ്ലാം എന്റെ സഹോദരനാണ്, കാറ്റാ യഹോവ അദ്ദേഹത്തെ നിങ്ങളിലേക്ക് നിയോഗിച്ചാച്ച പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിന് അവതീർണമായ തൗറാത്ത് ഇതാ എന്റെ മുമ്പിലിരിക്കുന്നു. ഈ വേദഗ്രന്ഥത്തെ ഞാനിതാ സത്യവേദപ്പെടും നിരാകരിക്കുകയും നിഷേധിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. മറ്റൊരു കാര്യവും കൂടി നിങ്ങളോട് പറയാനുണ്ട്, ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഞാൻ സന്തോഷ വാർത്ത ദീർഘദർശനം അദ്ദേഹം അറിയിക്കുക. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? യുസീനും വാഴി. എനിക്ക് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും പരസ്പരം അറിയിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ. ഇനി വേദപുസ്തകത്തിൽ, പഴയ പുതിയ വേദപുസ്തകത്തിൽ തന്നെ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ദീർഘവീക്ഷണം നൽകുകയും ഏ സഹോദരന്മാരെ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ, നിങ്ങൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ, തീർച്ചയായും വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനായ സർവ്വ മനുഷ്യരുടെയും സമുദ്ധാരകനായ വിമോചകനായി വരാൻ പോകുന്ന ലോകവിശ്രൂതനായിരുന്നു ജ്യോതിസായി വരാൻ പോകുന്ന ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, നിങ്ങളുടെ വിശ്വാസം സമർപ്പിക്കുക തന്നെ ചെയ്യാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ച് ആ വേദഗ്രന്ഥം പറയുന്നത് ശ്രദ്ധിക്കുക. ബൈബിൾ, ഞാൻ പോകാൻ ഞാൻ കാര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായിട്ട് ജോഹന്നാൻ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടക്കും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. യോഹന്നാൻ 16:13. നിങ്ങൾ കയക്കാനുള്ള കാര്യത്തിനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാൻ 16:7. ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. മുട്ടായി. ഇങ്ങനെ വിവിധ വേദഗ്രന്ഥങ്ങൾ അവിടെയും ഇവിടെയുമെല്ലാം പഴയ പുതിയ നിയമങ്ങളിലെല്ലാം തന്നെ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണം നൽകുകയും പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ആശീർവദിക്കുകയും അംഗീകരിക്കുകയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഇന്നും നമ്മുടെ അനുയായികൾ, അതിന്റെ അനുയായികൾ പരസ്പരം അറിയുകയും ആരായാൻ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ സദസ്, ഈ സംരംഭം ഒരു സ്നേഹ സൗഹൃദ സത്യ സന്ദേശ അന്വേഷണ സദസ്സായി മാറാൻ സർവേശ്വരൻ സംരക്ഷനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ഹൈന്ദവ സഹോദര സമൂഹം സഹോദരന്മാർ ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അവർക്ക് എന്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ സമർപ്പിക്കുക, ഞാൻ വിജയത്തിലേക്ക് കടക്കുക. അങ്ങനെ നിരവധി അനവധി പ്രവാചക വിശുദ്ധരായ പ്രവാചക പ്രവചന്മാരെ കടന്നുപോയി. അവർ നൽകിയ സന്ദേശം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഒന്നേ ഒന്നായിരുന്നു. യാതൊരാളും പരസ്പര വൈരുദ്ധ്യമായ ഒരു സന്ദേശവും നൽകിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും നൽകിയ സന്ദേശം എന്താണ്? ശാന്തവ മാനവ സർവേ സുദേശ ഉപനത്രയം. മനുഷ്യരെല്ലാം ബന്ധുക്കളാണ്, ഭൂമി അവരുടെ സുദേശമാകുന്നു. സമസ്ത സുഖിനോ ഭവൻ, സമസ്ത ലോകവും എന്നാ പറയും. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഭൂമിശാസ്ത്രപരമ ഏതെങ്കിലും ദേശത്തിന്റെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ ആഭിമുഖ്യം നൽകിക്കൊണ്ടല്ല പറയും, സർവലോകത്തിനും ശാന്തി സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശ്രീമദ് ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ പറയുന്നു, മഹസ്തയ സപ്തഭൂവേ ചത്വാരോം മനവത്സര മത്ഭാവ മാനസ യേഷാം ലോക ഇമാ പ്രചാരം. ഏഴു മഹർഷിമാർ, പൂർവികന്മാരായ ഏഴു മഹർഷിമാരും നാല് മനുക്കളും. മനുക്കൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധരായ പ്രവാചകന്മാരെ പറ്റിയാണ് മനുക്കൾ എന്ന് പറയുന്നത്. നാല് മനുക്കളും ഏഴ് പൂർവികരായ മഹർഷിമാരും, അവരെല്ലാം യഥാർത്ഥത്തിൽ ഈശ്വരനായ ഞാൻ തന്നെയാണ് നിയോഗിച്ചയച്ചിരിക്കുന്നത്. യേശാം ലോക ഇമാ പ്രജ, അവരുടെ ഈ ആ വിശുദ്ധരായ ഏഴ് മഹർഷിമാരുടെയും നാല് മനുക്കളുടെയും സന്താന പരമ്പരകളിലുള്ളവരാണ് ഇന്ന് ഭൂലോകത്തുള്ള സർവമാനവരാശിയും. യാതൊരു അവർണ സവർണ അതുപോലത്തെ ഉച്ചനീചത്വങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഔന്നത്യനീച സ്വഭാവങ്ങളോ ഭാവങ്ങളോ ഇവിടെ പറയുന്നില്ല. നമുക്കറിയാം, പിന്നീട് ഇന്ന് നാം അനുഭവിക്കുന്ന സർവ ദുരന്തങ്ങളും നാം നമ്മുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന വൈകുന്ന വൈകല്യങ്ങളെല്ലാം തന്നെ ഈശ്വരൻ നൽകിയ സന്ദേശമല്ല. പിന്നീട് പലപ്പോഴായി കള്ളവും വെള്ളവും കൂട്ടിച്ചേർക്കലും വെട്ടിച്ചേർക്കലും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചാതുർവർണ്ണങ്ങൾ. നമുക്കറിയാം അവഗാഹം നേടിയിരിക്കുന്ന ഹൈന്ദവ ദാർശനികന്മാർ പറയുന്നത് ഒരു വേദത്തിലെ പുരുഷ സൂക്തം, ആ പുരുഷ സൂക്തത്തിലാണ് ചാതുർവർണ്ണത്തെ സംബന്ധിച്ച് പറയുന്നത്. അത് പ്രശസ്തമാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അതുപോലെ നമുക്കറിയാം മഹാഭാരതത്തിൽ പുടക്കത്തിൽ അവഗാഹം നേടിയ മുഖസ്ഥിതികൾ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ദാർശനികന്മാർ പണ്ഡിതന്മാരാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ഹൈന്ദവ സമൂഹത്തില് എണ്ണമറ്റ പണ്ഡിത ശിരോമണികളുടെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയും. അവർ പറയുകയാണ് മഹാഭാരതത്തിൽ തുടക്കത്തിൽ 2800 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ അത് കുറയുകയല്ല, വർദ്ധിച്ച് വർദ്ധിച്ച് 150,000 അത് വളർന്നിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു ഇത് എന്നാണ് അവർ ചോദിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ, ആ അധ്യായങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ചില വാക്യങ്ങൾ മാത്രമല്ല പല അധ്യായങ്ങളും പ്രക്ഷിപ്തമാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടിക്കലർന്നതാണ്, പലരും കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് പറയും. ശ്രീ പരമേശ്വരന്റെ വാക്യം തന്നെ നിങ്ങൾ ചോദിക്കാം. അദ്ദേഹം ഇതിനെതിരെ ഒരു ആനുകാലിക വാരികയെ അദ്ദേഹം എഴുതി. രാമായണവും മഹാഭാരതവും മനുസ്മൃതിയുമെല്ലാം കാവ്യങ്ങളായതുകൊണ്ട് ഭാവനകളുടെ സങ്കല്പങ്ങളുടെ അംശങ്ങൾ കൂടുതലുണ്ടാവും. പ്രൊഫസർ കെ മഹേശ്വരൻ നായർ അദ്ദേഹം ഒരു വാരികയിലൂടെ നമ്മൾ അറിയിക്കുകയാണ്, മനുസ്മൃതിയിൽ പലകാലത്തായി കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഹൈന്ദവ തീവ്രവാദികൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പരസ്പര വിരുദ്ധങ്ങളായ ഒട്ടേറെ പ്രസ്താവനകൾ മനുസ്മൃതിയിൽ കാണുന്നത് പലകാലത്തായി പലരും പലതും കൂട്ടിച്ചേർത്തതുകൊണ്ടാണ്. അയാള് പറയുന്നത് കെ പ്രൊഫസർ കെ മഹേശ്വരൻ നായർ. ശ്രീ വി വാസുദേവ ഭട്ടതിരി എം എ ഗീതാ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ്, നിരവധി പേർ ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗീതയിലെ വൈരുദ്ധ്യങ്ങളുടെ ഒരാൾക്ക് കണ്ണടക്കുകയാണ് അവരെല്ലാം ചെയ്തത്. മഹാഭാരതത്തിൽ 90% ഗീതയിൽ ചില അധ്യായങ്ങളും പ്രക്ഷിപ്തമാണ്. എന്താണ് പറയുന്നത്? പ്രവാചക പ്രവരന്മാർ മുഖേന നൽകിയിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ, ശ്രുതിസ്മൃതികൾ, ആ പ്രവാചകന്മാരുടെ തിരോധാനത്തിന് ശേഷം അതിന്റെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും മതശാസ്ത്രികളും ആയത്തുള്ളമാരും മൗലാനമാരും മൗലവിമാരുമാണ് അത് കൈകാര്യം ചെയ്യുക. അങ്ങനെ കടന്നു പോകും. ആ സന്ദർഭത്തിൽ മറ്റൊരു പ്രവാചകന്റെ ഇടവേള കാലഘട്ടങ്ങളിൽ ഈ വേദഗ്രന്ഥം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഈ പണ്ഡിത പുരോഹിതന്മാരാണ്. യഥാർത്ഥത്തിൽ ഒരു കാലത്തും പണ്ഡിതന്മാരും പുരോഹിതന്മാരും മഠാധിപന്മാരും മതശാസ്ത്രികളും അവരുടെ പാണ്ഡിത്യത്തോടോ അവരുടെ വ്യക്തിത്വത്തോടോ നീതി പുലർത്തിയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ സർവശക്തനായ ദൈവം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സൂറത്തു തൗബയിൽ അല്ലാഹു പറയുകയാണ്, നിശ്ചയമായും പണ്ഡിതന്മാരിലും മതശാസ്ത്രികളിലും പുരോഹിതന്മാരിലും ഭൂരിപക്ഷവും ലയുക്കുലൂൽ അംബാലല്ല, ജനങ്ങളുടെ മനുഷ്യരുടെ സമ്പത്ത് ധനം തിരുമുടിക്കുന്നു. ബിൽ ബാത്തിൽ അന്യായമായ നിർത്തി ഹക്കും പാത്രം തോക്കാതെ തിരുമുടിക്കുന്നു. വയസുദ്ധു ഞാൻ എന്നാൽ യഥാർത്ഥമായ മുക്തി മാർഗത്തിൽ നിന്നും ശക്തി മാർഗത്തിൽ നിന്നും ഗ്രാമത്തിനുഷ്ടത്തിനും നേർരേഖയിലുണ്ട് അവർ മനുഷ്യരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു പറയുന്നു, وَإِذَا قَضَى اللَّهُ مِيثَاقَ الَّذِينَ أُوتُوا الْكِتَابَ لَتُبَيِّنَنَّهُ لِلنَّاسِ وَلَا تَكْتُمُونَهُ فَنَبَذُوهُ وَرَاءَ ظُهُورِهِمْ وَاشْتَرَوْا بِهِ ثَمَنًا قَلِيلًا وَبِئْسَ مَا يَشْتَرُونَ. ഈ വേദഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്നതുമായി നാം കടാവ് ഏർപ്പെട്ട സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കേണ്ടതാകും. എന്താണ് അത്? നിങ്ങൾ ജനങ്ങൾക്ക് ഈ സത്യം വ്യക്തമാക്കി കൊടുക്കണം, സ്പഷ്ടമാക്കി കൊടുക്കണം. വരാശക്തൂടഹു നിങ്ങൾ ഒഴിച്ചു വെച്ചത് മറച്ചു പിടിക്കരുത് കേട്ടോ. പണ്ഡിതന്മാരോട്, പദാധിപന്മാരോട്, മതശാസ്ത്രികളോട്, ഒപ്പുമാരോട്, ആയപ്പുണ്ണമാരോട്, ഓരോ കാലഘട്ടങ്ങളിലും മതവേദ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്ത ആളുകളോട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനസ്നാനം വഴി ജനങ്ങൾക്ക് ഈ സത്യം ജനങ്ങൾക്ക് ഗ്രഹിപ്പിക്കണം. നിങ്ങൾ ഒരിക്കലും സത്യം മറച്ചു വെക്കരുത്, ഒഴിച്ചു വെക്കരുത്. വരാത്തങ്ങളും അള്ളാഹു പറയുകയാണ്,
ആ ദൈവത്തിന്റെ ആ അനുശാസന അവർ പുറകിലേക്ക് ഒരുച്ചു. പക്ഷോഭിഹിത്തമനങ്ങൾ കേവല ഭൗതികമായ താല്പര്യത്തിനു വേണ്ടി സുസ്ഥമായ വിലക്ഷമിച്ച് കാശാക്കിയത് ആ പറയുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കാര്യലാഭത്തിന് വേണ്ടി കേവല ഭൗതികമായ താല്പര്യം എക്കാലത്തും പണ്ഡിത പുരോഹിതന്മാർ അധികാരവർഗത്തിന്റെ മൂടുതാകികളും പാർശ്വവും ഒറ്റപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധരായ പണ്ഡിത പുരോഹിതന്മാരുണ്ടായിട്ടും മഹാരഥന്മാരായ ഇമാമികളുണ്ടായിട്ടും അതെല്ലാം പറയുന്നു. എപ്പോഴും ഭൂരിപക്ഷവും ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ വേദഗ്രന്ഥങ്ങളിൽ ഈ സ്വഭാവം ഉണ്ടായത്. നമുക്കറിയാം ക്രൈസ്തവ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഈശാന്റെ ആനിസ്ലാമിൽ നൽകിയിരിക്കുന്ന ബൈബിൾ യഥാർത്ഥമായ സന്ദേശം, ആ സന്ദേശത്തിന്റെ ഒറിജിനൽ ഒരു കോപ്പി ഇതുവരെ നമുക്ക് ലഭിക്കാനില്ല. നമുക്കറിയുന്നത് എന്താണ്, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഗാബ, അതുപോലെ സെൻപോൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന പുരോഹിതന്മാരുടെ ലേഖന സമാഹാരം അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നുള്ള സർവശ്രുതി വേദോപരിഷത്ത് ഗ്രന്ഥങ്ങളെല്ലാം തന്നെ മത്സ്യ കരങ്ങളുടെ കൈകടത്തലുകൾക്ക് വിധേയമായി അതിന്റെ പവിത്രത പരിശുദ്ധത കളങ്കപ്പെട്ടിരിക്കുന്നു, ദുർബലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്കറിയാം സമ്പൂർണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയും. എന്നാലും സത്യത്തിലേക്ക് സമന്വയ സന്ദേശം, ഒരു പരമമായ സത്യത്തിലേക്ക് എത്തിക്കേണ്ട വഴികൾ ഈശ്വരൻ നമ്മളെ നിലനിർത്തിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറയുക, ഞാൻ ഈ അന്വേഷണത്തിന് തുരിഞ്ഞത് വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യമാണ്, അള്ളാഹു പറയുകയാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആരും പരസ്യമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല. അള്ളാഹു പറയുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലരീല വേദഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്ന ആളുകൾക്ക് ആ പ്രവാചകനെ നേരത്തെ അറിയാം. എങ്ങനെ ൂലഭൂക്കമായൂലാപിനാകും, സ്വന്തം മക്കളെ വേറെ ആൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വന്തം മക്കളെ അവർക്ക് അറിയുന്നത് പോലെ തന്നെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അവർക്കറിയാം. പക്ഷേ സംഭവം എന്താണ്, പൈന ഫരീഖം അവരിൽ ഒരു വിഭാഗം സത്യത്തെ മറച്ചു വെക്കുകയാണ് ചെയ്തത്. ഭൂമിയാലമോൻ അവർ ബോധത്തോടു കൂടി തന്നെ അറിവ്, യഥാർത്ഥത്തിൽ ബോധത്തോടു കൂടി അറിവോടു കൂടി തന്നെയാണ് അവർ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ പരമസത്യം ഒളിച്ചിട്ട് കൊണ്ടുവരേണ്ട ആദ്യം നമുക്ക് പരസ്പരം ഈ സത്യം അറിയുകയും ആരായുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം നാം ഒന്നാണെന്നും നമ്മിൽ ഒന്നാണെന്നും നാം ഒരേ അസ്തിത്വത്തിന്റെ ഉടമകളാണെന്നും ഒരമ്മയുടെ ഒരു ഉമ്മയുടെ സഹോദര സന്താന പരമ്പരയാണെന്നും നാം സഹോദരന്മാരാണെന്നും സഹോദരിമാരാണെന്നും നാം കെട്ടിപ്പുണരേണ്ടവരാണെന്നും നാം ഒന്നിച്ച് പൊട്ടിച്ചിരിക്കേണ്ടവരാണെന്നും നമ്മളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സമഭാവനയുടെ ഉജ്ജ്വലമായ മാനുഷിക മൂല്യങ്ങളുടെ പാശത്തിൽ ചിന്തിച്ച് ജീവിതത്തിന്റെ സംസാര സംസർഗം, മനുഷ്യന്റെ ജീവിതത്തിന്റെ വൈദികം, സാമൂഹ്യം, അതുപോലെ രാഷ്ട്രീയം, രാഷ്ട്രാന്തരീയ മേഖലകളിലെല്ലാം തന്നെ ഈ സനാതന ധാർമ്മിക മൂല്യങ്ങൾ നാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നാം നന്നാകേണ്ട സന്ദേശങ്ങളാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ വേദഗ്രന്ഥങ്ങളും നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പരമമായ സത്യം ഒഴിച്ചു വെക്കുകയും മറച്ചു വെക്കുകയും സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുകയും ചിത്രിപ്പിക്കുകയും അതിനെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഓരോ സമൂഹത്തെ കഷ്ണം കഷ്ണമാക്കി വികസിപ്പിച്ചുകൊണ്ട് അതിനെ നേതാവാക്കി നേതാവായി മാറുകയാണ് ഓരോ കാലഘട്ടങ്ങളിലും പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വേദഗ്രന്ഥങ്ങളെ യഥാർത്ഥമായ ജ്ഞാനസ്നാനം ചെയ്യുക, അതാണ് ഇസ്ലാഹി സെന്റർ, അതുപോലെ തന്നെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുഴുവൻ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം സലഫി മൂവ്മെന്റ് സർവ വേദഗ്രന്ഥങ്ങളെയും സമാദരിക്കുകയും സർവ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും മാത്രമല്ല സർവ സഹോദരങ്ങളിലേക്കും പരമമായ സന്ദേശം, കൈമോശം വന്നുപോയിരിക്കുന്ന സന്ദേശം, മനുഷ്യൻ നമുക്കറിയാം അകന്നുപോയിരിക്കുന്ന മരുക്കത്തുകൾ പോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അച്ഛതയും അന്ധവിശ്വാസവും അതുപോലത്തെ അസ്വസ്ഥതയും അത് ദൂരീകരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. മനുഷ്യനെ വസ്ത്രത്തിനോട് ഒന്നിപ്പിക്കാൻ, ഭക്ഷണത്തിനോട് ഒന്നിപ്പിക്കാൻ, പാർപ്പിടത്തിനോട് ഒന്നിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതാണ് കേവലം ഭൗതിക പ്രത്യയശാസ്ത്രജ്ഞരുടെ പരാജയം, അതാണ് നമ്മൾ വിളിച്ചു വന്നത്. മനുഷ്യനെ ബന്ധിപ്പിക്കാൻ സ്നേഹത്തിന്റെ പാചത്തിൽ പല പൈന പുരൂപിക്കും കാടരായ പ്രാകൃതരായ തമ്മിൽ തല്ലി കലാത് കാപ നാബാലികരായിരുന്ന പകരം ജാപ്പകൾ ഭേദമന്യെ മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന പരിപ്രാകൃതരായ സമൂഹത്തെ സത്യത്തിലെ നീതിയുടെ പ്രതീകങ്ങളായി സർവസൽഗുണങ്ങളും സമഞ്ജസമായി സമ്മേളിച്ച് സമുന്നതരാക്കി മാറ്റിയിരിക്കുന്ന ആശയ വിപ്ലവം സമൂലമായ പരിവർത്തനം എന്തായിരുന്നു? ഈ സ്നേഹ സംഗീതമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക സന്ദേശം അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പാരായണം ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന ഈ ഉമ്മത്തുക്കും ഉമ്മത്തും വായിച്ച് മാനവരാശി ഒന്നാണ്, നാം ഒന്നാണ്. വാനറബ്ബുക്കും ഈശ്വരൻ അവനേകനാണ്. അവൻ ആരാധിക്കുകയും അവനെ വഴങ്ങുകയും അവനോട് വണങ്ങുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക നമ്മുടെ സാധ്യത. സമൂഹമേ, നിങ്ങൾ നാം ഒരാളിൽ നിന്നും പെണ്ണിരുന്നും എന്തിനു തല്ലണം, എന്തിനു അകലണം, എന്തിനു സംഘട്ടന സംഘർഷങ്ങൾ, എന്തിനേറ്റണി ഭീഷണി, എന്തിനു കൊല്ലും കൊലയും ആവശ്യമില്ല. നമ്മളെല്ലാം സഹോദരന്മാരാണ്, ഒരു അമ്മയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്. നിങ്ങൾ അതുപോലെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമായി മാറിയിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയും അംഗീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അക്രമക്കും എന്തെല്ലാം ഹെർത്തുക്കാർക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ സമാധരിക്കപ്പെടുന്നവരാരാണ്? കൂടുതൽ ജീവബോധത്തോടുകൂടി സനാതന ധാർമ്മിക മൂല്യങ്ങൾ സമാധരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാണ്? മനുഷ്യത്വപരമായി ജീവിക്കുന്നവരാരാണ്? അവരാണ് നിങ്ങൾ വമ്പർ. വമ്പർ എന്ന് പറയും. അതിനേതായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുക്കും ഇന്നാദം വാദവും ഇന്നാ, നിങ്ങളെല്ലാം ആദ്യ പിതാവായ ആദമിൻ ആദമാണെങ്കിൽ മണ്ണിന്റെ മണ്ണിരുന്നാണ് അദ്ദേഹം ഉണ്ടായത്. അപ്പൊ നമുക്കറിയുന്ന എന്താണ്? നാം ഒരേ അസ്തിത്വത്തിലുള്ള മകളാണ്. ഈ പ്രവാചകന്മാരും വിശുദ്ധരായ ശിക്ഷന്മാരും നൽകിയ സന്ദേശം ഒരേ സന്ദേശമാണ്. ഒരേ നാദബ്രഹ്മത്തിൽ നിന്ന് സന്ദേശങ്ങൾ യഥാർത്ഥത്തിന്റെ ശബ്ദതരംഗങ്ങളാണ്. സമന്വയ സന്ദേശമാണ് എല്ലാ വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രകാശിച്ചു. പക്ഷേ അതിൽ പലതും പലപ്പോഴായി കൂട്ടിക്കലർത്തപ്പെട്ടിരിക്കും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് പരമസത്യത്തിലേക്ക് നാം നീങ്ങുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നാം മാനവരാജ്യം മുഴുവനും കേൾപ്പിക്കുന്ന എന്താണ്? ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, പ്രഥമമായ വാക്യം അതാണ്. നിങ്ങളുടെ ദൈവം ഒന്നാണ്, ഒരേ ഒരു ദൈവമാണ്. പല ദൈവങ്ങളായി നാം പരന്നുപോയി. പല ദൈവങ്ങളും പല ദൈവങ്ങളും കല്ലുകരട്ടെ, തനിലക്കുറ്റി, മുള്ളുമുരുടെ മൂർഖൻ പാമ്പും, അതുപോലെ ശക്തികളും വ്യക്തികളും, ആ മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആ ആശങ്കകളും സമർപ്പിക്കാൻ വേണ്ടി പലത് അജ്ഞാതമായ പല കൃത്യകൃതികളിലും മനുഷ്യൻ പലപ്പോഴായി സംഘർഷങ്ങൾ സമർപ്പിക്കുന്നു. അതെല്ലാം നിങ്ങൾ പരിശീലിക്കുക. യഥാർത്ഥത്തിൽ ഈശ്വരൻ ഈശ്വരൻ ഒന്നെന്ന് മാത്രമല്ല, ആ ഈശ്വരനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവന്റെ കൂടെ മറ്റൊരാളോടും നിങ്ങൾ, മറ്റൊരു വ്യക്തിയോടും നിങ്ങൾ അർത്ഥനമർത്ത വഴിപാടുകൾ പ്രണാമം സമർപ്പിക്കാൻ പാടുള്ളതല്ല. ഈ സന്ദേശം പ്രവാചകൻ പറയുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇതാ ഇനി ഈ സന്ദേശം ഞാൻ പുതുതായി പറയുകയല്ല. ഇത് നേരത്തെ കാലത്തെ അബ്രഹാമും മോശയും ജോഹന്നാനും ദാവീദും അതുപോലെ മറ്റ് പ്രവാചക പ്രവരന്മാരും അജ്ഞാതരായ മറ്റ് വിശുദ്ധരായ അമ്പിയാക്കന്മാരും പറഞ്ഞ അതേ വാചകങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് ഉദ്ധരിക്കുകയും ആവർത്തിക്കുകയും അനുസ്മരിപ്പിക്കുകയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. യഥാർത്ഥമായ സത്യം എന്താണ്? ഇന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഈശ്വരൻ ഒന്നേ ഒന്നാകുന്നു. മാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദു. എല്ലാ പ്രവാചകന്മാരും ഈ സന്ദേശം നൽകിക്കൊണ്ടാണ് ദൈവം അയച്ചിട്ടുള്ളത് എന്ന് പറയും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഗർഭേദത്തിന് ഭാരതീയ ദർശനങ്ങളിൽ കൃതികളിലൂടെ നാം പലതുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. യോ ദേവാനാം നാമത ഏകേവ, ദേവനാമങ്ങൾ ധരിച്ചിരിക്കുന്ന വ്യക്തി ശക്തി ഒന്നേ ഒന്നാകും. ഇന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, യോ ദേവാനാം നാമത ഏകേവ, ഒന്നേ ഒന്നാകുന്നു. ഏകം സന്തം ബഹുദാ ചെൽപ്പയൻ, ഗൃഹേരം വീണ്ടും പറയുന്നു. സത്താരനൊന്നേ, ജ്ഞാനികൾ പലതാക്കി പരത്തി പറഞ്ഞ ഇന്ദ്ര മിത്ര വരുട മത്തി മാഹുരൻമാൻ, ഇന്ദ്രനും മിത്രനും വരുണനും മത്തിയും വായിൽ വഴിപത്ത് മാറി പറക്കുന്ന ഗരുഡൻ, കാട് കടന്നുപോയ കാടുകയറിയ സങ്കല്പങ്ങളാണ്. ദയാനന്ദ സരസ്വതി, നമുക്കറിയാം ആര്യ സമാജത്തിന്റെ സ്ഥാപക നേതാവായ ദയാനന്ദ സരസ്വതി പറഞ്ഞു, ഈശ്വരന് മൂന്ന് നാമങ്ങളുണ്ട്. വളരെ അബുൽ കലാം ആസാദ് അദ്ദേഹം പറഞ്ഞു, ദയാനന്ദ സരസ്വതി സംഹാരമൂർത്തിയായ ശിവനെ രണ്ടിടത്ത് ആവർത്തിച്ച് അങ്ങനെയാണ് നൂറായത്. യഥാർത്ഥത്തിൽ 99 നാമങ്ങൾ തന്നെയാണ് ഈശ്വരന്, 99 നാമങ്ങൾ. അവിടെയും നമ്മൾ സാമ്യവാക്കുകളായിട്ട് തോന്നുന്നു. ആ നാമങ്ങളിലെല്ലാം തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരൻ, അത് വിഭജിച്ചുകൊണ്ട് സൃഷ്ടിയുടെ നാഥൻ, സൃഷ്ടി സ്ഥിതിയുടെ നാഥൻ, അതുപോലെ തന്നെ സംഹാരത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് വിഭജിക്കുകയുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രീക്കിലാണ് ഈ ചിന്ത ആദ്യം ഉടലെടുത്തതെന്നാണ് പറഞ്ഞത്. ആകാശത്തിലെ ദൈവമെന്നും ഭൂമിയിലെ ദൈവമെന്നും കടലിലെ ദൈവമെന്നും ഇങ്ങനെ മൂന്നായിട്ട് ദൈവത്തിന്റെ അംശം വിഭജിക്കപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് ത്രിമൂർത്തി സിദ്ധാന്തങ്ങളും കൃത്യ സിദ്ധാന്തങ്ങളും എല്ലാം പിന്നീട് വന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ്? ഒരേ ഒരു ദൈവം, ഒരൊറ്റ ദൈവം എന്നതാണ്. ഈ ഭാവന തന്നെയാണ് മഹാനിർവാണസ്തോത്ര വികാര നിർഭരമായ പ്രാർത്ഥന. തദ്ദേകം സ്മരാമത്തദ്ദേകം ജപാമ തദ്ദേകം ജഗൽ സാക്ഷി രൂപം നമാമ. ഇതിന്റെ അർത്ഥം ഞാൻ സാധാരണ ജനങ്ങൾക്ക് പണ്ഡിത പൂജാരികൾ പഠിപ്പിച്ചു കൊടുക്കാത്തതാണ് അപകടം. അവരെന്താ പറയുന്നത്? തദ്ദേകം ഏകനായ ജഗദീശ്വരാജിനെ മാത്രമേ ഞങ്ങൾ നമിക്കുകയുള്ളൂ. ഏകനായ ജീവിച്ച മഹാപ്രപഞ്ചത്തിന്റെ ജഗത്സാക്ഷിയായ പരമേശ്വര പരബ്രഹ്മമേ ഏകനായ നിന്നെ മാത്രമേ ഞങ്ങൾ നമിക്കുകയുള്ളൂ എന്നാ പറയും. വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈശ്വരൻ അവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഇതാ. ഇങ്ങനെ നിങ്ങൾ ഗ്രഹിക്കണം. ഈശ്വരനെ മനുഷ്യന്റെ സങ്കല്പങ്ങളിലൂടെ മനുഷ്യൻ പലപ്പോഴും വ്യവഹരിക്കാൻ അവനെ മനുഷ്യന്റെ അറിവും കഴിവും എല്ലാം പരിധി പരിമിതിയിൽ ബന്ധനസ്ഥനാണ് മനുഷ്യൻ. ഈശ്വരനെ പല സ്വഭാവത്തിൽ കാണാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ മൂഢത്തരാണ്. അവജാനന്തിമാഢ മനുഷീതരുമാശ്രിതം പരംഭാവം അജാനന്ദവും അവഭൂത മഹേശ്വരം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ജ്ഞാന വിജ്ഞാന യോഗത്തെ അങ്ങനെ പറയുന്നു നോക്കുക. രാജഗുഹയോഗത്തിൽ അവ്യക്തം വ്യക്തിമാപന്നം മാന്യന്തേ മാമ വൃദ്ധയ പരംഭാവം അജാനന്ദോ മാമാവ്യ മനുഷ്യം. ശ്രദ്ധിക്കുക നിങ്ങൾ, ഹൈന്ദവ സഹോദരന്മാരുടെ ശ്രദ്ധിക്കുക. ജ്ഞാന വിജ്ഞാന യോഗത്തിൽ അതുപോലെ തന്നെ രാജഗുഹ്യയോഗത്തിൽ പറയുന്ന ശ്ലോകങ്ങൾ കേൾക്കുക. അപജാനന്തിമാ മൂഢ മാനുഷീതരുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂത മഹേഷ്. ജീവിച്ച മഹാപ്രപഞ്ചത്തിന്റെ സത്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യ അവതരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജ്ഞാനവിജ്ഞാന യോഗത്തിൽ വീണ്ടും പറയുന്നു, മാ മൂഢോയൻ അയം നാഭിർ. മൂഢന്മാരായ മൂഢരായ ആളുകൾ, മൂഢോ അയം നാഭി ജ്ഞാനാഭി, ഞാൻ ജന്മരഹിതനും ആദിയത്തേതനുമാണെന്ന് മൂഢന്മാരായ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാ പറയുന്നു. അപ്പൊ നോക്കുക നിങ്ങൾ, ഈശ്വരൻ ദൈവം മനുഷ്യരൂപത്തിൽ അവതരിക്കുമെന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. വിശുദ്ധാകാരെ പറയുന്നത് ശ്രദ്ധിക്കുക. ഈശ്വരൻ മനുഷ്യർക്ക് സന്ദേശം നൽകാൻ ഈശ്വരൻ അറിയുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, അവൻ മൂന്ന് സ്വഭാവത്തിലാണ് പ്രവാചകന്മാരോട് തന്നെ സമീപിക്കുന്നത്. വിശുദ്ധരായ പ്രവാചകന്മാരോട് തന്നെ ആ സന്ദേശം അയക്കാൻ വേണ്ടി ഈശ്വരൻ സംസാരിക്കുകയില്ല. എല്ലാ വഹിയും വഹിയിലൂടെ ദിവ്യബോധനത്തിലൂടെ അല്ലാതെ മറ്റൊരു മീഡിയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലാതെ അവനും മറായി ഹിജാർ അല്ലെങ്കിൽ ഒരു മലയുടെ പിന്നിൽ അല്ലെങ്കിൽ ആ യൂസിന വസൂലൻ ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട് ഇബ്രാഹിമിന്റെ കാര്യത്തിൽ അതിന്റെ അടുത്ത് വേഷം മാറി വന്നതുപോലെ മുഹമ്മദ് സുഹാസിന് വഹിയ നൽകുന്നതുപോലെ അതുപോലെ തന്നെ മുസാലി കാര്യത്തിലാറിന് ആ പഴയ പുതിയ നിയമങ്ങളിലൊക്കെ അത് പറയുന്നു. തുസീനാ പർവ്വതത്തിനും അവിടെ ഒരു മറയുടെ പ്രകാശത്തിന്റെ വലയം സൃഷ്ടിച്ചുകൊണ്ട് അതിനെ പിന്നിരുന്നാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണ് ഈശ്വരൻ സംസാരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ദൈവം ഏകനാണ് എന്ന് മാത്രമല്ല, ആ ദൈവത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ സംബന്ധിച്ചും അതുപോലെ ഈശ്വരന്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ചും എല്ലാം മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ സാമ്യത വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ്രഹ്മത്വം വിധി നേതം വിധിത ഉപാസന. കണ്ണിന്റെ കാണാൻ കഴിയാത്തതാണ് ഈശ്വരൻ. എന്നാൽ കണ്ണിന് കാഴ്ച എന്ന മഹശക്തി, ചൈതന്യം നൽകുന്ന മഹശക്തിയതോ അതാണ് ഈശ്വരൻ. അല്ലാതെ ഇതാണ് അതാണ് ഈശ്വരൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നതൊന്നും ഈശ്വരനല്ല. ഏനോപനിഷത്ത് പറയുന്നോ മന മനസ്സിന്റെ കരവിന്റോ കണ്ണിനോ കരളിനോ നിരൂപിക്കാനോ നിർണയിക്കാനോ നിർദ്ദേശിക്കാനോ കഴിയാത്ത പ്രാപ്യമായ മഹശക്തിയാകുന്നു ഈശ്വരൻ. വിശുദ്ധ ഭഗവാൻ പറയുന്നോക്കുകീ കണ്ണുകൾക്ക് അവനെ കാണാൻ സാധ്യമല്ല, എന്നാൽ കണ്ണുകളെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നോക്കുക നിങ്ങൾ, ഈശ്വരന്റെ അസ്തിത്വം വ്യക്തിത്വം അവൻ എണ്ണത്തിൽ
അവന്റെ വണ്ണത്തിൽ അവന്റെ വർണ്ണനയിലെല്ലാം തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും സാമ്യത വെച്ച് പുലർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനൊക്കെ നിങ്ങൾ വിഭൂതി യോഗത്തിലൂടെ വിശിഷ്ടനായ ഉപപുരുഷനായ ശ്രീ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണനും ശ്രീ ബുദ്ധനും ശ്രീരാമനും നമ്മെപ്പോലുള്ള മനുഷ്യരായിരുന്നു. അവർ ജീവിച്ചിരുന്ന അദ്ദേഹം ഒരാ സംഹാരമൂർത്തിയായ ശിവൻ നമ്മെപ്പോലുള്ള മനുഷ്യരായിരുന്നു. അവർ ജീവിച്ച കാലഘട്ടങ്ങളെ അനിതര സാധാരണമായ സ്വഭാവം അഹിമകളുള്ളവരായിരുന്നു. കരബലം കൊണ്ടും കായിക ബലം കൊണ്ടും അതുപോലെ തന്നെ പരോപകാരം കൊണ്ടും ശ്രദ്ധേയനായിരുന്നു ശിവൻ എന്നാണ് ശ്രീ നാരായണ ഗുരുസ്വാമി പറയുന്നത്. അങ്ങനെ അവർ അദ്ദേഹത്തെ അവരെ ആദരിക്കുകയും ആദരിച്ചാദരിച്ച് ആരാധനാമൂർത്തികളാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അടിസ്ഥാനത്തിൽ ശ്രീ നാരായണ ഗുരുസ്വാമികളുടെ തിരുവചനങ്ങൾ ഏറ്റുകൂടുന്ന പറയുന്നു, ശ്രീകൃഷ്ണൻ ഒരു യുഗപുരുഷനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ദൈവ അവതാരമോ ദൈവവും അല്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? വിശ്വരൂപ ദർശനത്തിൽ തന്നെ താൻ ദൈവമല്ല എന്ന് കൃഷ്ണൻ പറയുന്നു. ഈശ്വരനെ കാണാൻ കഴിയില്ല എന്ന് അർജുനോട് വ്യക്തമായി പറയുന്നു. നോക്കുക നിങ്ങൾ വിഭൂതി യോഗത്തിലൂടെ ഒന്നാമത്തെ ശ്ലോകം തന്നെ തുടങ്ങുന്നത് സുഹൃമേ പരമം വജ, അതിശ്രേഷ്ഠകരമായ വചനം കൃഷ്ണ അർജുന നമേ വിരു സുരഗണ പ്രഭവം മഹർഷയ അഹവാദൃഹി ദേവാന മഹർഷിന സർവൻ. മഹർഷിമാർക്കും അതുപോലെ തന്നെ ഏ മരാജന്മാർക്കും ഈശ്വരന്റെ പ്രഭവസ്ഥാനം അറിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത് മനുഷ്യൻ പ്രഥമമായി ആർജിക്കേണ്ട പരമജ്ഞാനം, പ്രഥമജ്ഞാനം ഏതാണെന്ന് അറിയുമോ അർജുന? ഞാൻ പറഞ്ഞതരാ, ശ്രദ്ധിക്കുക. ലോകമഹേശ്വരം അസമ്മൂഢ സമർപ്പേഷു സർവപാപി പ്രമുഖര്, ഈശ്വരൻ ആദിയറ്റവനാണെന്ന് അറിയണം. ഈശ്വരൻ ജന്മരഹിതനാണെന്ന് അറിയണം. ഈശ്വരൻ സർവാധിനാഥനാണെന്ന് അറിയണം. ഈ മൂന്ന് ജ്ഞാനവും ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ സർവപാപ പ്രമുഖരെ അവൻ സർവപാപങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു. അപ്പൊ യഥാർത്ഥമായ ജ്ഞാനം ഈശ്വരനെ സംബന്ധിച്ച് മനുഷ്യൻ നേടുന്നത് എന്താണ്? ഈശ്വരൻ ആദിയറ്റവനാണ്, തുടക്കമില്ല. പിന്നെന്താണ്? അവൻ സർവാധിനാഥനാണ്. പിന്നെന്താണ്? ജന്മരഹിതനാണ്, ജനിച്ചിട്ടില്ല. നമുക്കറിയാം ഇന്ത്യയിലും അതുപോലെ അവതാരുകളിലും ഈശ്വരന്മാർ ജനിച്ച മരിച്ച ജനന മരണ സ്ഥല തർക്ക കുതർക്കങ്ങളും അതിന്റെ പേരിലുള്ള സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഇപ്പോഴും നടക്കുന്നത് 21-ാം നൂറ്റാണ്ടിലേക്കാണ് നമ്മളുള്ളത്. എല്ലാ വർഷം അത് ഈശ്വരന്റെ ജന്മസ്ഥലമാണ്. ഈശ്വരൻ ലോകത്തേതെങ്കിലും പ്രപഞ്ചത്തിലെവിടെയെങ്കിലും പ്രത്യേകം അവന്റെ അസ്തിത്വം വിട്ടുകൊണ്ട് എവിടെയെങ്കിലും ജനിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഏതെങ്കിലും പ്രപഞ്ചത്തിൽ ഏതെങ്കിലും സിദ്ധിജാലങ്ങളോട് സാമ്യനല്ല, അനുപമനാൽ അതുല്യനാൽ അജയ്യനാൽ ഈശ്വരൻ. അവന് തുല്യതായ ഒന്നുമില്ല. വലമ്പു അവൾക്ക് ഈശ്വരൻ ഉദാഹരണങ്ങൾ പോലും പറയാൻ പാടില്ല. വിശുദ്ധ ഉദാഹരണം പറയും. ഈശ്വരനെ തുല്യപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ തുല്യപ്പെടുത്തിക്കൊണ്ട് ഉദാഹരണം പോലും പറയാൻ പാടില്ല. പറഞ്ഞുകൊടുക്കുക, അവൻ അള്ളാഹു അക്ഷരഭ്രമം പരാശക്തി അവൻ ആ ഈശ്വരൻ അഹദ് അവനേകനാണ്. അള്ളാഹു സമദ് അവൻ സർവാധിനാഥനാണ്. ലം യലിദ് വലം യുലദ് അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവൻ ജനകനോ ജാതനോ അല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന്റെ സമന്മാരായ ആരും തന്നെയില്ല. അപ്പൊ നമുക്കറിയുന്ന എന്താണ്? ഹൈന്ദവരും മുസ്ലിം സഹോദരന്മാർക്കും ഈ തത്വം ഒന്നിച്ച് നമുക്ക് യോജിച്ചു പോകാൻ, ഒന്നിച്ച് അംഗീകരിച്ചു പോകാൻ കഴിയും. കാരണം എന്താണ്? ഈശ്വരൻ ജനിച്ചിട്ടില്ല. ഹൈന്ദവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവരുടെ പുണ്യവേദഗ്രന്ഥമാണ് ഗീത, അത് പറയുന്നത് ഈശ്വരൻ ജനിച്ചിട്ടില്ല എന്നാ. ഈശ്വരൻ ഒരിക്കലും മനുഷ്യ ജന്മം കൊണ്ടിട്ടില്ല. ഈശ്വരൻ അവതരിക്കുക എന്ന് പറയുന്നത് പോലും ഗൂഢതരമാണെന്നും ഈശ്വരൻ ആദിയറ്റവനാണെന്നും അപ്രാപ്യവനാണെന്നും ഈശ്വരനെ അദൃശ്യനാണെന്നും അജയ്യനാണെന്നും എല്ലാം വേദഗ്രന്ഥങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒന്നായി. നമ്മൾ അറിയാതെ ഈ വേദഗ്രന്ഥങ്ങളിലൂടെ അത് യഥാർത്ഥമായ സത്യത്തിലേക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒന്നായി മാറാൻ കഴിയുന്നു. ഓം എന്ന് പറഞ്ഞാൽ തന്നെ ജിസ്റ്ററിയിൽ ഭാഷാ നിഘണ്ടുവിൽ കാണുന്ന എന്താണ് ഓം എന്ന് പറഞ്ഞാൽ? പരബ്രഹ്മവാചകമായ പ്രണവ മന്ത്രം എന്നാണ്. ഏകേശ്വരന്റെ പേരാണ് ഏകേശ്വരൻ, ദൈവം ഏകനാണ്. അവന്റെ ഒരു പര്യായ നാമമായിട്ടാണ് ഓം എന്ന് പറഞ്ഞു നൽകി. മറ്റേഷ്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ആര്യന്മാർ ഇന്ത്യയിൽ കടന്നു വരുമ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ആദിവാസികൾ യഥാർത്ഥമായ അവകാശികൾ എന്നാണ്. ഇന്ന് അവർ അരിമകളും കടന്നു വന്ന തടങ്ങൾ ഉടമകളുമായിട്ട് മാറുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ശരിയല്ല. യഥാർത്ഥമായി ഈ ഭൂമിയുടെ ഇന്ത്യയുടെ അവകാശികൾ ആയിരുന്നാണ് അവിടുത്തെ ഈ ദുഃഖുക്കൾ. ദുഃഖുക്കൾ എന്ന് പറഞ്ഞാൽ അടിമകൾ എന്ന് പേര് തീർത്തതാണ്. യഥാർത്ഥമായ ആദി ആദിവാസികൾ അവരാണ്. അവർ അങ്ങനെ ഈശ്വരനെ വിളിക്കുന്നത് ആര്യന്മാർ വിളിച്ചു എന്താണ് ഓ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? തന്നെ ബ്രഹ്മ ഈശ്വരൻ ഏകീശ്വരനെ വിളിച്ച് ധ്യാനിക്കുന്നതായിട്ട് അള്ളാ എന്ന് തന്നെ വിളിച്ചതായിട്ട് അവഗാഹം നേടിയ പണ്ഡിതന്മാർ ചരിത്രാന്വേഷികന്മാർ പറയുന്നത് അള്ളാ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് തെളിവായിട്ട് അവർ പറയുന്നത് അല്ലോപനിഷത്ത് എന്നാണ്. അല്ലോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തുണ്ട്. അഥർവവേദത്തിലെ അധ്യായമാണ് അല്ലോപനിഷത്ത്. അത് പറയുന്നു എല്ലാം ഖബരെല്ലാം ഇല്ലല്ലേ ഇല്ലല്ല ഓമെല്ലാം ഇല്ലല്ല ധ്യാനാദി സ്വരൂപായ ദൈവം ദൈവം ഒഴികെ ആശയില്ല. അനാദി സ്വരൂപനായ സത്യദൈവത്തിന്റെ ഓങ്കാര ശബ്ദത്തെ വായിച്ചുക. സ്വസ്മുര സംഹാരി ഹും ഹ്രീം അല്ലാ രസൂല മഹാമതര കവലസ്യ അല്ലോ എല്ലാം ഇല്ലല്ലേ ഇല്ലല്ല എന്താണ് അർത്ഥം? ഓം ഹ്രീം മന്ത്രമുഖേന ശക്തരായ അസുരവർഗത്തെ സംഹരിക്കുന്ന അല്ലായുടെ ദൂതനാണ് മഹാമത്. നമുക്ക് നിങ്ങൾ സത്യദൈവം ഒഴികെ മറ്റൊരു ദൈവവുമില്ല. അപ്പൊ അഥർവവേദം അതിന് നേരത്തെ അലോപനിഷത്തൊക്കെ നമ്മൾ പഠിച്ചുണ്ടാക്കിയതല്ല. എല്ലാം വേദഗ്രന്ഥത്തിൽ പ്രപഞ്ചം മനസ്സിലാക്കാൻ കഴിയുന്നു. അഥർവവേദം അല്ല അള്ളാഹു എന്ന് തന്നെ അവർ വിളിച്ചിരുന്നു. ആദിമ മനുഷ്യൻ തന്നെ വിളിച്ചിരുന്ന സർവ ഈശ്വരന്റെ സർവ്വഗുണഗണങ്ങളുടെയും സർവ്വ സന്ദേശങ്ങൾ ഉന്നിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഓങ്കാരം പഠനം എക്കോ ആണ് എന്ത് ഓക്കോ എന്ന് പറയും. നമുക്ക് മനസ്സിലാക്കാം ആ നാമത്തെ അവർ പറഞ്ഞു. അപ്പോ ഇന്ന് നമുക്കറിയുന്ന എന്താണെന്ന് നമ്മൾ പരസ്പരം ഓം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പേടി. അതുപോലെ നമ്മളെ തല പോകുന്ന അതുപോലെ തന്നെ അള്ളാഹു അക്ബർ ഈശ്വരൻ അത്യുന്നതനാകുന്നു എന്ന വാക്യമാണ്. അത്യുന്നത ഈശ്വരന്റെ പറഞ്ഞപ്പോ അപ്പം മറ്റവർക്ക് പേടി. നമ്മളെ കഴിച്ചു പോകുന്ന മറ്റവർക്ക് പേടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഹ സംഗീത ഗീത ഏകയാത്ര നമുക്ക് എല്ലാ യാത്രകൾക്കും തരലോ യാത്ര ഓർമ്മയുണ്ട്. മനുഷ്യ ചങ്ങല പിടിക്കുമ്പോഴും പേടി എന്താണ്? മനുഷ്യ ചങ്ങലകൾ പിടിക്കലല്ലാവരും അപ്പോഴും പിടിക്കൂങ്ങി കഴിഞ്ഞ് പിന്നെ മാത്രാൻ തോന്നുന്നു. ഒരു സെക്കൻഡ് നേരെ ഒന്ന് ലൈംഗിക വികാരങ്ങൾ സൃഷ്ടിക്കാൻ മാത്രം ഈ അപ്പൊ യഥാർത്ഥമായ ധ്യാനം ഗീതാധ്യാനയച്ചം ബൈബിൾ ധ്യാനയച്ചം വിശുദ്ധ പുരാണിക ധ്യാനയച്ചം വഴി മാത്രമേ മനുഷ്യന്റെ ആശങ്കകൾ സന്ദേഹങ്ങളുണ്ടല്ലോ പരസ്പര സംശയങ്ങൾ തോന്നു കഥരകറ്റാ തന്നെ ബാക്കുമാരെ വാതിര അടച്ചോ കടകടച്ചോ എന്നാ ചോദിക്കുന്നത്. അതൊക്കെ കടകടച്ച് അടച്ചാലും വീണ്ടും സംശയമാണ്. അമ്മ അടച്ചാൽ വീണ്ടും അച്ഛൻ ചെന്ന് നോക്കുകയാണ്. അച്ഛനും അമ്മയും കടകടച്ചു കഴിഞ്ഞാൽ ആരും വിരുന്നതിനായി പേടിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കട്ടെ. ലിംസ ജന്തുക്കളല്ല, നരി പുലിയല്ല, ഒറിജിനൽ പുലി ആരാണ് പുലി വരുന്നത്? അത് മനുഷ്യനല്ലേ. രാമനും രായനും അമ്മരുകാക്കയും അതുപോലത്തെ രാമൻ നായരും ഒക്കെയാണ് നരിയും പുലിയുമായി മാറും. നോക്കുക നിങ്ങൾ എന്തുകൊണ്ടാണത്? യഥാർത്ഥമായ സനാതന ധാർമ്മിക മൂല്യങ്ങൾ രചിച്ച് ഹംസധാസനകൾ ഉണ്ടായി അവരെ യഥാർത്ഥമായ സ്ഫുടനം ചെയ്യാൻ ഈ സനാതന ധാർമ്മിക മൂല്യങ്ങൾ കൃതികൾക്ക് വേദോപനിഷത്തുകൾക്ക് മാത്രമേ കഴിയൂ. ശേഷന്മാരുടെ താരോപ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കഥ അടച്ചിട്ടും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തലണ്ടോ നോക്കുകയാണ്, എന്റെ തപ്പി നോക്കുകയാണ്, എന്നിട്ട് സംശയം തീർച്ചയാണ്. മാധുരി ഉണ്ടോ എന്റെ ദേഹത്ത് തല ഉണ്ട്? കണ്ണാടിയിൽ പോയിട്ട് സംശയം തീർച്ചാ. കാരണം എന്താണ്? രക്ഷയില്ല. ആശങ്കകളുടെ സംശയങ്ങളുടെ തിരിഞ്ഞു നോക്കാതെ നടക്കാൻ കഴിയുമോ? ആ സ്ഥിതിയിലേക്ക് മനുഷ്യ ബന്ധങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. ഇവരെ ഒന്നിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഈ വഴികൾക്ക് മാത്രമേ കഴിയൂ. ഏത് വഴികൾക്ക്? ലാ ഇലാഹ ഇല്ലല്ലാ, ഈശ്വരൻ ഏകനാണ്, അവനെ മാത്രം ആരാധിക്കുകയും അവനിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വരിക. അള്ളാ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അറേബ്യയുടെ ദൈവത്തിന്റെ പേരല്ല. അതാണ് മനസ്സിലാക്കുക. ഓം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഈശ്വരന്റെ പേരുമല്ലാതെ എല്ലാവരുടെയും ദൈവത്തിന് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് അധിപനായ ആകാശഭൂമികളുടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ അധിപൻ, ആകാശഭൂമികളുടെ മുഴുവൻ ഉടമസ്ഥൻ അവനാണ് ദൈവം അമ്മ. ആ ദൈവത്തിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ആ ഈശ്വരൻ ആ മഹത്യക്കി ഒന്നാണ്. അവനെ വണങ്ങുകയും അവനെ വണങ്ങുകയും ചെയ്യുമ്പോൾ നമുക്കൊന്നാകാൻ കഴിയും. അല്ലെങ്കിൽ പലതും പല ദൈവങ്ങളാകുന്നു, പലരാകുന്നു കുലദൈവങ്ങളാകുന്നു, നമ്മൾ കുലങ്ങളായിട്ട് മാറും, പതറിപ്പോകും. അതുകൊണ്ട് ഏകേശ്വരിൽ നിന്ന് ഭിന്നിച്ചതാണ് സർവ്വകുഴപ്പത്തിനും കാരണം. ഏകദൈവ ആശയം ഏകദൈവ ആരാധന കൈയൊഴിച്ചപ്പോഴാണ്
മരിച്ച സഹോദരങ്ങളുടെ ഭിന്നിപ്പും ചിത്രതയും അനൈക്യവും അന്ധവിശ്വാസമുണ്ട്. എല്ലാ അന്ധവിശ്വാസത്തിനും കടന്നുകൂടിയത് അതുകൊണ്ട് നമുക്ക് ഒന്നിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ കൃഷ്ണനും പറഞ്ഞത് അർജുനോട് പറയുകയാണ്, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽ പ്രസാദാൽ പരാം ശാന്തിസ്ഥാനം പ്രാപ്തി ശാസ്ത്രം. നിത്യമായ സത്യമായ പരമമായ ശാന്തി അർജുന ഭരതഗോത്രജാതനായ അർജുന നിനക്ക് ലഭിക്കണമെങ്കിൽ കൃതയസ്ഥിതനായ ആ ജഗദീശ്വരനെ മാത്രമേ നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വേറെ ശക്തികളെയോ വ്യക്തികളെയോ സൃഷ്ടിജാലങ്ങളെയോ ഒന്നും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ആരാണ് സൃഷ്ടിനാഥൻ, ആരാണ് സ്ഥിരനാത്മകൻ, ആരാണ് സംഹരിക്കുന്നത്? ഈ ത്രിശക്തികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മഹശക്തി ഏതോ അവനാണ് അള്ളാഹു ദൈവം, അവനാണ് ഗോർ ഖുദ. എന്താണ് കർത്താവ്? ഏതാണ് മനുഷ്യർ പറയുന്നത്? അള്ളാഹെന്ന് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റഹ്മാൻ പരമകാരുണികനായ ദയാപരനായ കർത്താവ് എന്ന് പറയുക. യഹോവ എന്ത് വിളിച്ചാലും തിരക്കാൻ അയ്യമ്മാത്തതു എന്ത് വിളിക്കുന്നു എന്നതല്ല, വലഹുൽ അസ്മാ വൃക്ഷത്തിന് സമുദ്രമായ സമാധരണീയമായ ആദരിക്കപ്പെടുന്ന നാമങ്ങളിലായിരിക്കാം ഈശ്വരൻ വിശേഷിക്കപ്പെടേണ്ടത് എന്ന്. അപ്പൊ ആ നിലയ്ക്ക് ആ ഈശ്വരനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശമാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ ആവർത്തിച്ചത്. നേരത്തെ എല്ലാ പ്രവാചകന്മാരും എല്ലാ ശിഷ്യന്മാരും മുനിവര്യന്മാരും പറഞ്ഞുപോയ ജനങ്ങൾ കേൾപ്പിച്ച അതേ സന്ദേശം. ആ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമുക്കൊന്നാകാനും നമുക്ക് ബന്ധിക്കാനും നമുക്ക് നന്നാകാനും കഴിയൂ എന്ന സന്ദേശമാണ് എല്ലാ പ്രവാചക പ്രവരന്മാരും നൽകിയിരിക്കുന്നത്. അതിന് വിരുദ്ധമായ ആചാരാനുഷ്ഠാന സമ്പ്രദായങ്ങളും ജീവിത രീതികളും ആരാധനാ സമ്പ്രദായങ്ങളും അപകടമെന്ന് മാത്രമല്ല മുക്തി ലഭിക്കുകയില്ല. മരണാനന്തരം മുക്തി ലഭിക്കാനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിശ്വപുറാന്തവും. ഞങ്ങളാണ് ശരിയായ മാർഗത്തിൽ നിന്ന് ഓരോ ആളുകളും ഓരോ മതാനുയായികളും പറയുന്നത് എന്താണ്? പാലു പൂനു ഭൂതൻ എന്ന സ്ഥാനാർത്ഥത്തത് ജൂതരും ക്രൈസ്തവരും പറയുന്നു. നിങ്ങളെല്ലാവരും ഭൂമിയിലുള്ള എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഒന്നൊരു ജൂതനാകില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകില്ല, എന്നാൽ നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്ന് അവർ പറയുന്നു. അവരിതുകൂടി പറയുന്നുണ്ടാണ്, ചിത്രപ്രധാൻ പറയുകയാണ്, അവരുടെ സങ്കല്പവും അതാണ്. പാലൂരുതൻ എതുപ്പൂർ ജന്നത്തെ ഇല്ലാമങ്കാന ഭൂതൻ അവനത്താണ്, ഒന്നൊരു ക്രിസ്ത്യാനി ആകാം അല്ലെങ്കിൽ ജൂതനാകാം, എങ്കിലേ സ്വർഗപ്രവേശന മുക്തി ലഭിക്കുമെന്നാണ് അവരുടെ സങ്കല്പം. പാലത്തിന്റെ ഇവരെ രണ്ടുപേരും ഒന്നിച്ചു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർ പരസ്പരം തള്ളി പറയുകയും ചെയ്യുന്നു. ആ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കുക, പാലത്തിന്റെ ഹുദു ജൂതന്മാർ പറയുന്നു, ദേശത്തിന്റെ അല്ല ചെയ്യും ക്രിസ്ത്യാനികൾ, അവർക്ക് അവരൊരു ഒന്നുമല്ല, അവർ ഒരു പ്രശ്നത്തിനുമല്ല എന്ന് പറഞ്ഞത് അവരുടെ കാര്യം പോക്കാണ് എന്നാ പറഞ്ഞിട്ട്. കാലത്തിന്റെ സാറ എന്നാ ക്രിസ്ത്യാനികളും പറയുന്നു, അതുപോലെ തന്നെ എഴുത്തിന്റെ ഭൂതാരാശയും ക്രിസ്ത്യാനികളുടെ കാര്യം വളരെ ഭൂതന്മാരുടെ കാര്യം വളരെ പോക്കാണ് എന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞ പഴിയായിരുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇതൊക്കെ പറയുന്ന ഭൂമിയെ തിരുവനന്തപുരം കിട്ടാ വേദഗ്രന്ഥം മറച്ചു നോക്കി പാരായണം ചെയ്തുകൊണ്ടാണ് ഇതുവരെ പറയുന്നത്. കഥാനിക കാലം ലീനരായ പോലെ മിസ്ലെ പൗരില്ല, ഇവര് പറയുന്നത് പോലെ മറ്റു ചില വിഭാഗങ്ങളും പറയുന്നുണ്ട്. അത് ശരിയാണല്ലോ. മുസ്ലിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാ ശരി എന്ന് ഒരിക്കലും പറയാം, അങ്ങനെയല്ല പറയാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പറയുന്നത് ബൽ മില്ലത്തെ ഇബ്രാഹിം ഹനീഫ, നിങ്ങളെ എന്താ നിങ്ങളുടെ ജൂതൻ ജൂതരാകണം ക്രിസ്ത്യാനിയാകണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, അദ്ദേഹത്തിന്റെ മാർഗം. അബ്രഹാമിന് ജൂതരും ക്രൈസ്തവരും ഹൈന്ദവരും ബൗദ്ധരും എല്ലാവരും സമാചരിക്കുന്ന ഒരു നേതാവാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രശ്നിച്ചും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലൂടെയാണ് ഈ സമൂഹം. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തിന്റെ സന്ദേശം സ്വീകരിക്കുന്നവരായിത്തീരുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം വിശ്വസിക്കുന്ന സ്വഭാവമാണ് മുസ്ലിം സഹോദരന്മാർ വെച്ച് പുറത്തുനിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുമാണ്. ലോകത്ത് വന്നിട്ടുള്ള സർവപ്രവാചകന്മാരും വിശ്വസിക്കണം, അറിഞ്ഞവരും അറിയാത്തവരുമായ സർവപ്രവാചകന്മാരെ വിശ്വസിച്ചാൽ മാത്രം പോരാ, എടുത്തു പറഞ്ഞു വിശ്വസിച്ചാൽ മാത്രം പോരാ. ലാനുഫറിഖു ബൈന അഹദിൻ എന്ന് പറയുകയും ചെയ്യാന്നാണ് ഞാൻ പലയിടത്തും ആ കാര്യം പറഞ്ഞത്. ഒരാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കുക, ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇല ഇബ്രാഹീം വഇസ്മാഇൽ വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്തി وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. مسلم ينعقد المبتلى بالكلام
ദൈവത്തിന് എല്ലാം സമർപ്പിക്കണം. അവൻ അതൊരു പ്രത്യേക നാട്ടിന്റെ ദേശത്തിന്റെ വേദത്തിന്റെ പ്രത്യേക ആചാരാനുഷ്ഠാനുള്ള ആളുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗത്തിന്റെ പേരെല്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഈശ്വരൻ നേരത്തെ തന്നെ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് നേരത്തെ ഉച്ചരിക്കുന്ന പേരാണ് മുസ്ലിം. അബ്രഹാം മുസ്ലിമായിരുന്നു, മോശയെ മുസ്ലിമായിരുന്നു, യേശുക്രിസ്തു മുസ്ലിമായിരുന്നു, നബി അലൈഹിസ്സലാം മുസ്ലിമായിരുന്നു, മോഹയെ മുസ്ലിമായിരുന്നു, യഹ്യാ നബി അലൈഹിസ്സലാം, രാബ യോഹന്നാൻ മുസ്ലിമായിരുന്നു. അങ്ങനെ സർവകാലഘട്ടങ്ങളിൽ മുതൽ വിശുദ്ധരായ അമ്പിയാക്കന്മാർ മുസ്ലിങ്ങൾ ക്രിസ്ത്യന്മാരെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന് മാത്രം സമർപ്പിച്ചവർ, കർമ്മ കർമ്മ സമാധിന ഈശ്വരന് മാത്രം സമർപ്പിക്കുക എന്നാ പറഞ്ഞിട്ടർത്ഥം. അപ്പൊ അതൊരാൾ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജാതിയുടെ പേരല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ പറയണമെന്നാണ്, ഞങ്ങൾ അള്ളാഹു ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇബ്രാഹിം അബ്രഹാമിനും ഇസ്മായിലും ഇസ്ഹാഖിനും യാക്കൂബ യാക്കൂബിനും വല്ലസ്ബാത്ത് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾ ആരൊക്കെ വിശുദ്ധരായ പ്രവാചകന്മാരായി വന്നിട്ടുണ്ടോ അവർക്കൊക്കെ നൽകിയിരിക്കുന്ന വേദഗ്രന്ഥങ്ങളിലും സ്മൃതികളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഒമാവുത്തിയ മൂസ മൂസക്ക് നൽകിയതിലും ഈസ ഈസ നബി അലൈഹിസ്സലാമിന് നൽകിയതിലും ഒമാവുത്തിയ നബിയും എന്ന നബിയും അവരുടെ രക്ഷിതാവിൽ നിന്ന് പ്രവാചകന്മാർക്കെല്ലാം എന്താണോ ലഭിച്ചിരിക്കുന്നത് അതിനെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വിശാല വീക്ഷണത്തിന്റെ സഹിഷ്ണുതയുടെ പരസ്പരം സഹകരണത്തിന്റെ അംഗീകരണത്തിന്റെ സന്ദേശമാണ് മുസ്ലിം സഹോദരന്മാർ വിശ്വസിക്കുന്നത്. അങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നു നോക്കുക, ഞാൻ ഉപയോഗിക്കും മുസ്ലിമും അവരിൽ ആരിലും തന്റെ ഒരു വിവേചനം ഏതെങ്കിലും ഒരു പ്രവാചകൻ അപ്പും മറ്റൊരു പ്രവാചകൻ ഡൌണുമായി അവതരിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ പോലും ഞങ്ങൾ ഉച്ചരിക്കുകയില്ല എന്നാണ് സത്യവിശ്വാസികൾ പറയുന്നത്. ഇങ്ങനെയായിരിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അനുയായികൾ എല്ലാ വിശുദ്ധരായ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം. എന്നിട്ടോ ഏകരീ വിശ്വാസം ആ ഈശ്വരന് മാത്രം സമർപ്പിക്കുക. അവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സമർപ്പിച്ചവൻ. പരബ്രഹ്മത്തിന്റെ മുമ്പിൽ പരമാനന്ദത്തിന് വേണ്ടി ബ്രഹ്മാനന്ദത്തിന് വേണ്ടി ആഗ്രഹിച്ച് സർവസ്വവും സമർപ്പിക്കുന്നത് ബ്രഹ്മകർമ്മ സമാധിന എന്നതാണ് ആ വേദഗ്രന്ഥ സർവ വേദഗ്രന്ഥങ്ങളുടെയും ഫലസ്തുതി എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. അതിന് വിരുദ്ധമായ ആചാരാനുഷ്ഠാന സമ്പ്രദായങ്ങൾ ഏതെങ്കിലും മുനിയെയോ വലിയയോ നബിയെയോ ഏതെങ്കിലും സൃഷ്ടിജാലങ്ങളിൽ പെട്ടിരിക്കുന്ന ഏതെങ്കിലും ശക്തിദുർഗങ്ങളെയോ ആരാധിക്കുകയാണെങ്കിൽ എന്താണ് തെറ്റ്? എന്താണ് കുറ്റം? തെറ്റുതെറ്റാണ് കുറ്റമാണ്. എല്ലാ വർഷം അവന്റെ സർവ സൽഗുണങ്ങളും വിരക്തമാകുകയും ദുർബലമാകുകയും മരണാനന്തര ജീവിതത്തിൽ മുക്തി ലഭിക്കാതെ ഈശ്വര ദർശനം പരമാനന്ദം ബ്രഹ്മാനന്ദം പരമപദം നേടാൻ കഴിയാതെ ഇന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ അവസാന മനുഷ്യന്റെ പരമാനന്ദം എന്താണ്? ومن يرجو لقاء ربه فليعمل عملا صالحا فلا يشرك في عبادة ربه أحدا. വിശുദ്ധ ഖുർആൻ കാര്യം പറയുന്നതാണ് ഈശ്വര ദർശനം. ലിഖാൽ ഈശ്വരനെ കണ്ടുമുട്ടുക, ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിദാരൻ, ആ കലാകാരൻ, വർണ്ണം ചാർത്തിയിരിക്കുന്ന കലാകാരൻ, മണ്ണും പിണ്ണും കാടും കടലും വേദം സർവജലാചരങ്ങളും പരമാണു മുതൽ പരമയോഗി വരെ ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ അനന്തതയിൽ ഇനി തുടിക്കുന്ന അനന്തഗോള നക്ഷത്രങ്ങൾ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്ന മഹേശ്വരനെ ആ മഹശക്തിയെ ഒന്ന് നേറിച്ച് കാണുക, കണ്ണ് കുളിരുക, അതിൽ കരണി കുളിരണിയുക, അതാണ് ഓരോ മനുഷ്യന്റെയും അടങ്ങാത്ത ആവേശമായി തീരുന്നത്. അത് ഇവിടെ വെച്ചിട്ടാണ് മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് നാം സാക്ഷികളാകുന്നത്. സർവശക്തൻ അതിന് നമ്മെ തുണക്കുമാറാകട്ടെ. അന്തപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവിടെ വെച്ചിട്ട് ലഫാ ഈശ്വരനെ കാണുക. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അഴകിന്റെ അഴകിന്റെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ഈശ്വരൻ എന്നാണ്. സ്വർഗം മറന്നുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ സുഗതം ചെയ്തിരിക്കുന്ന സത്യവിശ്വാസികൾ മുഴുവൻ ആടുന്ന പാടുന്ന അതുപോലെ വർണ്ണരാജികളുള്ള സ്വർഗത്തിന്റെ അനുഭവ അനുഭവങ്ങളുടെ അനുഭൂതികളുടെ വർണ്ണരാജികളിൽ നീതി പിടിച്ചുകൊണ്ടിരിക്കെ ഈശ്വരൻ അള്ളാഹു സുബ്ഹാനഹുവതആല കാണുമ്പോൾ എല്ലാം മറന്ന് സ്വർഗം മറന്ന് ഈശ്വരനിൽ തലച്ചുറച്ച് വിസ്മരിച്ചുകൊണ്ട് നോക്കി വിലയം പ്രാപിക്കുമെന്നാണ് അന്യപ്രവാചകരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പറയുന്നത്. അതാണ് ബ്രഹ്മാനന്ദം പരമാനന്ദം ലഫാ എന്ന് പറയും. അത് ലഭിക്കണമെങ്കിൽ ഈശ്വര ധ്യാനം, ഈശ്വരന്റെ മാത്രമേ ധ്യാനവും യജ്ഞവും തപസ്സും അർച്ചനയും നർത്തിയും വഴിപാടുകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കണ്ണീരും പുഞ്ചിരിയും ആശാശങ്കകളും സമർപ്പിക്കാൻ പാടുള്ളൂ, വേറെ പാടുള്ളൂ എന്നർത്ഥം. ഈശ്വരനോട് മാത്രമേ നൊമ്പരപ്പെടാൻ പാടുള്ളൂ. മറ്റുള്ള ഏതെങ്കിലും ശക്തി, ഇത് എന്താ സംഭവിച്ചത്? സർവമനുഷ്യ സഹോദരങ്ങളിലും സംഭവിച്ചിരിക്കുന്ന പരമമായത് ഏറ്റവും വലിയ ധർമ്മശ്രുതി എന്താണ്? ഈ തൗഹീദ് ഏകദൈവ വിശ്വാസത്തിനും ഏകദൈവ ആരാധിക്കുന്നതിനും വിഭജനമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം ഭിന്നിച്ചു പോകാനും കാരണം. അതുകൊണ്ട് വരക്കൂഹി ലയിക്ക വൈര ലരിയെന്ന് സ്വപിക്ക പ്രവാചകരെ, നിന്നോട് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഭൂമുഖ തദ്ധ്യതായ സർവപ്രവാചകന്മാരോടും നാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ലൈനശ്രദ്ധ നീങ്ങാനും ചെറുക്ക് ചെയ്യുകയാണെങ്കിൽ, വിധിപൂർവമല്ലാത്ത കർമ്മം ചെയ്യുകയാണെങ്കിൽ, ഈശ്വരൻ കൽപ്പിക്കാത്ത ആരാധന അർച്ചമാർച്ച വഴിപാടുകൾ ഏതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ കാര്യകാരണ ബന്ധങ്ങൾ സജീവമായി അപൂർവികമായി ആശാശക്തികൾ സമർപ്പിച്ചുകൊണ്ടുള്ള നോട്ടം ഇരുത്തം ചരണം കരത്തം എന്തുമാകട്ടെ, അതാണ് ആരാധന എന്ന് പറയുന്നത്. പ്രാർത്ഥനാ നിർഭരമായ കർമ്മങ്ങൾ അതെന്തുമാകട്ടെ, അത് ഈശ്വരനല്ലാത്ത ഏതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ സമർപ്പിച്ചാൽ അവൻ മുഴുവൻ മുക്തി ലഭിക്കാതെ നരകത്തിൽ ത്രികിതം നരകസ്ഥേദം ധാരം നാശനമത്മന കാമക്രോധ സദാലോഭം എന്ന് ഭഗവീരൻ പറഞ്ഞിട്ട് നരകത്തിന്റെ മൂന്ന് വാതിൽ വരെ പ്രത്യേകം പറയുന്നു നോക്കുക നിങ്ങൾ അവിടെ. ഇതാണ് കാമക്രോധ സദാലോഭം എന്ന്. അപ്പോ അങ്ങനെ ലഭിക്കുമെന്ന് കർമ്മയോഗത്തിൽ ശ്രീമദ് ഭഗവത്ഗീത പറയുന്നു നോക്ക. എന്താ പറയുന്നത്? പരധർമ്മം ഭയാവ എന്ന. പരധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരന് നൽകേണ്ട ആരാധന അർച്ചനാർച്ചകൾ ഏതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ നൽകിയാൽ ഭയാവ ഭയങ്കരം തന്നെയാണ് മഹാപാലഭാഗം. ഇന്നെക്കളവുകൾ അടിയും എന്ന് പറഞ്ഞതുപോലെ മാത്രമല്ല അന്ധവത്തു ഞാൻ വിചാര യോഗത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ശ്രീമദ് ഭഗവത്ഗീതയിൽ അന്ധവത്തു ഫലം തേശാം സത്ഭവത്യൽപ്പം ഏതസാം സേവാന്തിമാഭവി അല്പബുദ്ധികളായവരുടെ അവരുടെ കർമ്മഫലം, നന്ന ബുദ്ധികൾ എന്ന് പറഞ്ഞാൽ അല്പബുദ്ധികളായ അവരുടെ കർമ്മഫലം ഈ ഐക്യ ജീവിതത്തിൽ വെച്ച് തന്നെ ദഹിച്ചു പോകുന്നു. കാരണം എന്താണെന്നറിയുമോ? അതിന് അവർ ദേവന്മാരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. ഈശ്വരനെ വിളിച്ചുകൊണ്ട് ദേവന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ കർമ്മഫലം നശിച്ചു പോകുന്നതാകുന്നു എന്ന് പറയും. മാത്രമല്ല ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. ശ്രദ്ധിക്കാനുകൾ വളരെ സ്പഷ്ടമായിട്ട് ആർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഭക്തിയോഗത്തിൽ ധ്യാനയോഗത്തിൽ അതുപോലെ തന്നെ കർമ്മയോഗത്തിലൊക്കെ ഇങ്ങനെ വളരെ സ്പഷ്ടമായി പറയും. ഓം നമസ്തേ സദേ സർവലോകാശ്രയായ സർവലോകങ്ങൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന പരാശക്തി പരധർമ്മം അവന് മാത്രമേ എന്റെ നമസ്കാരമുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ എന്താ ഭോക്താരം യജ്ഞ തപസ്സം യജ്ഞം തപസ് അതുപോലെ ആരാധനകൾ നേർച്ച വഴിപാടുകൾ ഉപാസനകൾ വ്രതം അനുഷ്ഠാന കർമ്മങ്ങൾ കർമ്മങ്ങളെല്ലാം സർവലോകം അഹേക്ഷിക്കുന്നാരോ അവരെ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ, അല്ലാതെ ആളുകൾക്ക് പാടില്ല എന്ന്. ഈ ചില ആളുകൾ ഈടതും കൂടി പറയുന്നുണ്ട്, ജാന്തി ദേവപ്രത ദേവ ചില ആളുകൾ ദേവന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ജാന്തി ജാന്തി ദേവ ജാന്തി ദേവപ്രത ദേവാൻ പിതൃയാതി പിതൃവൃത ഭൂതാനിയാതി ഭൂതേക്ക എന്ന. ചില ആളുകൾ പിതാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ചില ആളുകൾ ദേവന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കും, ചില ആളുകൾ ഭൂതാനിയാതി ഭൂതേക്ക, ചില ആളുകൾ ഭൂതപിശാചികളെ വിളിച്ചു പ്രാർത്ഥിക്കും. മഹാപകടമാണ്. പ്രധാനമായ കാര്യം പറഞ്ഞു ശ്രദ്ധിക്കുക, ഇന്നൂലി ഇല്ലായിനാശൻ. അവർ കണ്ടില്ലേ ദൈവത്തെ വിളിച്ചുകൊണ്ട് ചില സ്ത്രീകളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. വയ്യതൂല ബിന്ദൂലിയില്ല ക്ഷൈത്താനം വരീത വികാരിയായ പിതാവിനെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. മലമ്പത്തെ ദേവിയും തെരുവത്തെ ദേവിയും ഒക്കെ കടന്നു വരുന്നത് ഇവിടെയാണ്. എല്ലാ സമൂഹങ്ങളിലും ഇതുപോലുള്ള ഈ സ്ത്രീത്വ ആരാധനകളും മറ്റ് മനുഷ്യ ആരാധനകളും നടക്കുന്നു. വിശുദ്ധ കാര്യം പറഞ്ഞു, ഇന്നല്ലതീരത്തെ ഇന്ദൂനില്ല ഇപാദിന്റെ കാലത്ത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. നമ്മളെപ്പോലുള്ള ആളുകൾ രാമൻ രാമനോട് പ്രാർത്ഥിക്കരുത്, കൃഷ്ണൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കരുത്, ജോസഫ് ജോസഫിനോട് പറയരുത് കരയരുത്, മമ്മദ് മമ്മദിനോട് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യരുത്, മുഹീദ്ദീൻ മുഹീദ്ദീനോട് പ്രാർത്ഥിക്കുക എന്നിട്ട് അബദ്ധമാണത്, റിഫായി റിഫായിയോട് പ്രാർത്ഥിക്കുക കരയുക എന്ത് അർത്ഥമാണത്? മറിയം ബീവിയോട് മറിയം ബീവി പ്രാർത്ഥിക്കുക. എന്തൊരു അപകടമാണത്! ദൈവത്തിനോട് മാത്രം ഇവരെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരൻ ആരോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രവണ മധുരമായ അർത്ഥസംഗീതം ശ്രദ്ധിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ രണ്ട് കഥാഹരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, തിരഞ്ഞെടുത്തവൻ, സംഭരിക്കുന്നവൻ ആരോ അവനാകുന്നു സർവ സങ്കീർത്തനങ്ങളും. അറഹ്മാനു റഹീം, അവനാകെ പരമകാരുണികനും ദയാപരനായ കർത്താവ്. മാലിക് യൗമിദ്ദീൻ, അവനാണ് യഥാർത്ഥത്തിൽ പ്രതിഫലം നൽകുന്ന മരണാനന്തര ജീവിതത്തിൽ മുക്തി ലഭിക്കാൻ വേണ്ടിയുള്ള രക്ഷാശിക്ഷ വിചാരണകൾ നടത്താൻ അർഹതപ്പെട്ടവൻ, ആ നാളിൽ പ്രതിഫലം നൽകുന്നവൻ അവനാണ്. അതുകൊണ്ട് മഹേശ്വര ദൈവമേ, അള്ളാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. നിന്നോട് മാത്രമേ ഞങ്ങളുടെ ആശാശങ്കകൾ, അഭയാർത്ഥനകൾ, സഹായ അന്വേഷണങ്ങൾ അഭ്യർത്ഥിക്കുകയുള്ളൂ, അപേക്ഷിക്കുകയുള്ളൂ. ഇതിനെയും നീ ഞങ്ങളുടെ മോക്ഷത്തിന്റെ വഴിയിലൂടെ, മാർഗത്തിലൂടെ, മുക്തിയുടെ വഴിയിലൂടെ, നേർരേഖയിലൂടെ ഞങ്ങൾ നടത്തേണ്ടമേ. എന്റെ അത്യരൂപമായ പ്രാർത്ഥനയാണ്. ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന്, അതുപോലെ ഏതെങ്കിലും കുലദൈവങ്ങൾ, പരദൈവങ്ങൾ, ഏതെങ്കിലും ഭൂമി ദൈവങ്ങൾ, ആകാശ ദൈവങ്ങൾ, കടലിലെ ദൈവങ്ങൾ, ഇതിനോടൊന്നും പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ ദൈവത്തിനോട്, മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാതിരാജനോട്, ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനോട്. ഇവിടെ എവിടെയാണ് സംഘട്ടനം, സംഘർഷം നടക്കുന്നത്? മുസ്ലിങ്ങൾ അറബി ദൈവത്തോട്, ഇന്ത്യക്കാർ ഇന്ത്യൻ ദൈവത്തിനോട്, ആഫ്രിക്കക്കാർ ആഫ്രിക്കൻ ദൈവത്തിനോട്, അമേരിക്കക്കാർ അമേരിക്കൻ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. രണ്ടീശ്വരന്മാരുണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മഹശക്തിയായ ആ ദൈവത്തിന്റെ അള്ളാഹുവിന് പകരം അവന്റെ കൂടെ മറ്റൊരു മഹശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും ഈ വിശ്വമഹാപ്രപഞ്ചം മുഴുവൻ തകർന്നു ധരിപ്പണമാകുമായിരുന്നു. മഴ പെയ്യട്ടെ, മഴ പെയ്യല്ല, മറ്റേ ആൾ പറയൂ, സൂര്യൻ കിഴക്ക് നിൽക്കാ പഴക്കുന്നായിക്കോട്ടെ, അങ്ങനെയാണല്ലോ ഇത് നമ്മുടെ കാര്യം എന്തായി. അപ്പൊ നോക്കാം, നിങ്ങൾ ഏക ഈ വിശ്വമഹാപ്രപഞ്ചം ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തിൽ അനന്തരം നേടിയിരിക്കുന്ന മഹത്വക്കൾ മുഴുവൻ ആ പരബ്രഹ്മത്തിലേക്ക്, ആ മഹശക്തിയിലേക്ക്, ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ പ്രളയം, പ്രദക്ഷിണം, കറക്കം, എല്ലാം എല്ലാം പുല്ലും തീ പരക്കിഞ്ഞ സ്പടൂർ, എല്ലാം എല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് നീതി തുടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം എന്തൊരു ക്രമമാണ്, എന്തൊരു വ്യവസ്ഥയാണ്, എവിടെയാണ് തൊട്ടും പൊളിവുമുള്ളത്? എവിടെയുമില്ല. റബ്ബനാമാത്തിര, ഒന്നും ശൂന്യമല്ല, ഒന്നും നിഷ്ഫലമല്ല, എല്ലാറ്റിനും തുടക്കം, തുടർച്ച, ഒടുക്കം. ആ സ്വഭാവത്തിൽ എല്ലാം ഏകത്വത്തിൽ, പ്രോട്ടോണും ഇലക്ട്രോണും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു കോയിലിലേക്ക്, ഒരു മഹശക്തിയിലേക്ക്. പിന്നെ ഇതാ അറബിക്ക പൂജ്യ, അത് തന്നെയാണ് പ്രശ്നം. എല്ലാം പരലോകത്തിലേക്ക്, മരണാനന്തര ജീവിതത്തിലേക്ക്, അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്കുള്ള ഓട്ടമാണ്, അവീക്ഷണമാണ്, പ്രളയമാണ്. അവിടെയാണ് നമ്മളും ഓടുന്നത്. അതുകൊണ്ട് ആ ഈശ്വരനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശമാണ് എല്ലാ പ്രവാചകന്മാരും നൽകിയിരിക്കുന്നത്. ഈ സന്ദേശം മനസ്സിലാക്കി. ഇനി ഞാൻ എന്റെ പ്രസംഗം കൂടുതൽ ദൃഢിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുക്തി ലഭിക്കാൻ ഒരു മാർഗം എന്താണ്? മുക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം ലഭിക്കുക. രക്ഷ ലഭിക്കുക, മോചനം ലഭിക്കാനുള്ള വഴി സിറാത്തുൽ മുസ്തഖീമാണ്. അത് ലഭിക്കുകയാണെങ്കിൽ ഈശ്വരനെ മുറുകെ പിടിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. മുസ്തഖീം ലഭിക്കാമെങ്കിൽ, വേറെ രേഖയിലൂടെ നടക്കണമെങ്കിൽ ഈശ്വരനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കുന്നത്, ഈ വിശ്വ മഹാപ്രപഞ്ചത്തില് ഈശ്വരൻ നൽകിയിരിക്കുന്ന അവസാനത്തെ വേദഗ്രന്ഥം, ഇത് ഒരു മഹാത്ഭുതവും വിസ്മയകരവുമായ വേദഗ്രന്ഥമാണ്. ഈ വേദഗ്രന്ഥം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളിൽ നിന്നും അന്യമായും അതുല്യമായും അനുഭവമായും നിൽക്കുന്നു. ഇതൊരു മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരമാണ്. ഇതാരുടെയും സ്വന്തമല്ല, എല്ലാവരുടേതുമാണ്. അതാ ഭയാനും പിന്നെ ഇത് ജനങ്ങളുടെ പ്രകാശമാണ്, വിശദീകരണമാണ്. അത് ജാക്കും ഇനവാഹി നൂറും കിതാബും മുബീൻ. അലിസ്ലാം റാം കിതാബുൻ തിരഞ്ഞൂർ എന്നാ പറയുന്നത്. അപ്പൊ സർവ മനുഷ്യർക്കുമുള്ള മാർഗദർശക ഗ്രന്ഥമാണ് ഈ വേദഗ്രന്ഥം. അതുകൊണ്ട് ഈ വേദഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇതിൽ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രമല്ല പറയുന്നു. വളരെ സ്പഷ്ടമായി ഞാനൊരു സത്യം നിങ്ങൾ അറിയിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അഞ്ച് അധ്യായങ്ങളിൽ മാത്രമേ ആ മഹാനായ വിശുദ്ധനായ പ്രവാചകനോടെയാണ് അദ്ദേഹത്തിന്റെ മജ്ജയിലൂടെ രക്തത്തിലൂടെ ചിരകളിലൂടെ ഒഴുകി പതഞ്ഞ് നിറഞ്ഞ് ഒതുങ്ങി പുറത്തേക്ക് ഒഴുകി വന്നിരിക്കുന്ന മന്ത്രമധുരമായ മാസ്തരികമായ ഇതിന്റെ ശബ്ദതരംഗം. പക്ഷേ അഞ്ച് പ്രാവശ്യം അഞ്ച് തലത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ പേര് നിശ്ചിത്ത് പോകാൻ പറഞ്ഞു. അതേപോലെ മൂസാ നബി അലൈഹി ഇസ്ലാം മറ്റ വൈദികളായി ഇന്ന് നാം ജീവിക്കുന്ന ചൂര സമൂഹത്തിൽ അവതീർണരായ എന്നാൽ മുസ്ലിം സഹോദരന്മാർ ആദരവിടത്തരം ബഹുമാനപുത്ര ഓർക്കുകയും അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാം ഈശ്വരന്റെ നിത്യശാന്തി അദ്ദേഹത്തെ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ വിശുദ്ധ ഖുർആൻ 34 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ സമുദ്ധാരകനായി വന്നിരിക്കുന്ന പ്രവാചകന്റെ പേര് 11 സ്ഥലത്തും അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് നാമം 12 സ്ഥലത്തും പറഞ്ഞിരിക്കും. അത് എത്രയോ പ്രവാചകന്മാരെ സംബന്ധിച്ച് കൂടുതൽ പറഞ്ഞിരിക്കും. ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്വാർത്ഥതയും അന്റെ പ്രവാചകരായ മുസ്ലിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ നൽകുന്നില്ല. യാ അയ്യുഹ നബി ഇസ്തഗ്ഫിർ, പ്രവാചകനോട് പോലും പറയുന്നു നബിയെ നീ തടച്ചവരെ ഭയപ്പെടുക, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്? ഇതെല്ലാവരുടെയും ഗ്രന്ഥമാണ്. അന്റെ പ്രവാചകരായ മുസ്ലിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഈ വിശ്വ മഹാപ്രപഞ്ചത്തിന്റെ പ്രകാശത്തെ പ്രസരിപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അറിയുകയും അടുത്തറിയുകയും മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും പരിവേഷം നടത്തുകയും തൊട്ടറിയുകയും ദർശിക്കുകയും ചെയ്യേണ്ട ഈ വേദഗ്രന്ഥത്തെ അടുത്തറിയണം. വിസ്മയകരമായ അത്ഭുത സ്ഫോടനങ്ങൾ ഈ വേദഗ്രന്ഥത്തിൽ. മനുഷ്യ മനസ്സിനെ മാറ്റാൻ മാത്രമല്ല ഭൂമിയെയും ആകാശത്തെയും മനുഷ്യന് ആസകരം വലിയൊരു വിപ്ലവത്തിലേക്ക് വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ വേദഗ്രന്ഥത്തിന് കഴിയും. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ മനസ്സിലാക്കുക. എല്ലാ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും എല്ലാ പ്രവാചക പ്രബലന്മാരെയും ആദരിക്കുകയും അന്വേഷിക്കുകയും സത്യാന്വേഷണത്തിലേക്ക് ജനങ്ങൾ നയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ജീവന മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല വലാ സുജാദിലു അഹ്ലൽ കിതാബില്ല ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ إِلَّا الَّذِينَ ظَلَمُوا مِنْهُمْ فَقُولُوا آمَنَّا بِالَّذِي أُنْزِلَ إِلَيْنَا وَأُنْزِلَ إِلَيْكُمْ وَإِلَٰهُنَا وَإِلَٰهُكُمْ وَاحِدٌ وَنَحْنُ لَهُ مُسْلِمُونَ صدق الله العظيم. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ മുസ്ലിം സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ അനുയായികളെ, നിങ്ങൾ ഇതര സഹോദര വേദഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്ന ആളുകളുമായി മാന്യമായിട്ട് മാന്യോചിതമായി സംസ്കാര സമ്പന്നരായി മാത്രമേ സംവാദത്തിൽ പോലും ഏർപ്പെടാൻ പാടുള്ളൂ. അതിൽപ്പെട്ട തീവ്രവാദികളെ മാറ്റി നിർത്തുക, അതല്ല പറയുന്നത്. അവരോട് പൊതുവിൽ നിങ്ങൾ മാന്യമായിട്ട് മാത്രമേ ആശയ സംഘടന മാനസികമായ ആരോഗ്യത്തോടുകൂടി മാത്രമേ സംവാദം നടത്താൻ പാടുള്ളൂ. നിങ്ങൾ അവരോട് പരസ്യമായി ഇങ്ങനെ പറയണം, കുഴു ആമല്ലാതിന ഞങ്ങൾക്ക് അപ്രീതമായിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കും. നിങ്ങളുടെ കൈവരിയിലുള്ള ഈശ്വരൻ സാക്ഷാൽ യഹോവ കർത്താവ് പരബ്രഹ്മം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കും. നമ്മുടെ ഈശ്വരനും നിങ്ങൾ പറയുന്ന ഈശ്വരനും ഉണ്ടല്ലോ, നിങ്ങളുടെ ഈശ്വരനും വാഹിദ് ഒരാൾ തന്നെയാണ്. നമ്മുടെയും നിങ്ങളുടെയും ദൈവം ഒന്നേ ഒന്നാകുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നാകണം, നമുക്ക് നന്നാകണം. അതിനെന്ത് ചെയ്യാം? മുസ്ലിമോ, നമുക്കെല്ലാവർക്കും ആ ഈശ്വരനെ സമർപ്പിക്കുക. മുസ്ലിമാകാമെന്ന് പറഞ്ഞാൽ ആ ഈശ്വരന്റെ ബ്രഹ്മകർമ്മ സമാധിന്, ആ ഈശ്വരനോട് ദൈവത്തോട് അരൂപിയായ അദൃശ്യനായ അടിയനായ ആ ഈശ്വരനോട് പ്രണാമം പ്രാർത്ഥന അർച്ചന നേർച്ച പരിപാടികൾ നമുക്ക് കഴിയാം, നമുക്ക് വിതുമ്പാം, നമുക്ക് കൈയുയർത്താം, നമുക്ക് കണ്ണീർ പൊഴിക്കാം. മറ്റൊരു ശക്തിയും വ്യക്തിയുള്ളൂ. മുഹമ്മദിനോട് പാടില്ല, അബ്രഹാമിനോട് പാടില്ല, മോഹസത്തിനോട് പാടില്ല, യേശുവിനോട് പാടില്ല. അതുപോലെ ഏതെങ്കിലും ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ ആരോടും മനുഷ്യന് പ്രാർത്ഥിക്കാൻ ആരാധനകൾ ഇപാടത്ത് ഉപാസന ചെയ്യാൻ പാടില്ല. ഈ തത്വമാണ്, ഈ സത്യമാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയുന്നത്. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തി കേൾക്കുകയുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യോഹന്നാൻ ഞാൻ ഉപസംഹരിക്കുകയാൽ യഹോവയായ ദൈവം തന്നെ, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ആവർത്തന ഉത്തരം, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യഹയ്യാവ് യേശു പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. മാത്രം ഇങ്ങനെ ഈശ്വരനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ആകാശങ്ങളിലുള്ള നിങ്ങളുടെ പിതാവ് ഏകനാണ്, മത്തായി. നമ്മുടെ രചിതാവ് ഏകനാണ്, അവനല്ലാതെ മറ്റൊരു പരിപാലകനെ മാർക്കോ. സാത്താനെ എന്നെ വിട്ടു പോവുക. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. മത്തായി കുരിശിൽ വെച്ച് ക്രൈസ്തവ ഭാഷപ്രകാരം അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു മറിമായമാണ്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലുമാകട്ടെ, ആ വേദഗ്രന്ഥത്തിൽ പറയുന്ന സത്യം നോക്കുക. ഈ താരത്തെ അനുസരിച്ച് പറയുക, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. അപ്പോൾ നോക്കുക, മനുഷ്യനായ യേശു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശു ദൈവമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി നിർമ്മത്തായി. അതുപോലെ തന്നെ അദ്ദേഹം പറയും, നോക്കുക, യേശുവിനെ വിളിച്ചിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാളെ മരണാനന്തര പുനരുദ്ധാന ജീവിതത്തിൽ മഹത്തര എന്ന മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എതിർവീക്കും. വിശുദ്ധ ഖുർആൻ ആ കാര്യം പുറത്ത് മായിലിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക, വിശുദ്ധ വേദഗ്രന്ഥത്തിലും മത്തായി സുവിശേഷത്തിലും ഈ കാര്യം പറയുന്നു. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ പറയും. ആ നാളെന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വെച്ച് പറയും, അന്ന് ഞാൻ അവരോട് ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്ന അധർമ്മം എന്റെ വിട്ടു പോകുകയും എന്ന് തീർത്ത് പറയും. നോക്കാൻ മത്തായി. അപ്പൊ നോക്കുക, നാളെ മഹത്തറയിൽ യേശുക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം അന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായി വ്യക്തമായി അദ്ദേഹത്തെ വിളിച്ചു വെച്ചിരിക്കുന്ന തൃത്വസിദ്ധാന്തം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന അംശാധികാരം, അല്ലെങ്കിൽ ആവേശാവതാരം, അല്ലെങ്കിൽ വൃക്ഷശക്തി, ഈ ത്രിമൂർത്തി സിദ്ധാന്തം എല്ലാം അപകടകരമാണ്, മനുഷ്യനുണ്ടാക്കിയതാണ്, ഈശ്വരൻ ഒന്നേ ഒന്നേ ഉള്ളൂ, അവനോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമാണത്. അതവനൊരിക്കലും പൊറുക്കില്ല എന്നാ പറയും. ആ കുറ്റം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മുക്തി എന്ന് നമ്മൾ രക്ഷപ്പെടുകയില്ല. മുക്തി ലഭിക്കണമെങ്കിൽ, വിമോചനം ലഭിക്കണമെങ്കിൽ, ശക്തി ലഭിക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമെങ്കിൽ ഏത് ചെയ്യണം? ഏക ദൈവത്തെയുള്ള വിശ്വാസം ദൃഢീകരിക്കുകയും ആ ദൈവത്തിലേക്ക് തന്നെ വച്ചിരിക്കുകയും. ഈ എന്റെ മുഖത്തെ ഈ വിശ്വ മഹാപ്രപഞ്ചത്തിന്റെ സത്യനാഥനിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖഞ്ചിരിക്കുകയും പ്രാർത്ഥിക്കുകയും അർച്ചനാർത്ഥ വഴിപാടുകൾ സമർപ്പിക്കുകയും. അല്ല, ഞാൻ അപകടകരമാണ്. രാജയോഗത്തിൽ ശ്രീമദ് ഭഗവത്ഗീത പറയുന്ന ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അർജുന, നീ എന്ത് ചെയ്യുന്നുവോ, നീ എന്ത് പ്രാർത്ഥിക്കുന്നുവോ, നീ എന്ത് ഹോമിക്കുന്നുവോ, നീ എന്ത് വാർത്തന ചെയ്യുന്നുവോ, നീ എന്ത് നൽകുന്നുവോ, അതെല്ലാം തൽപുരുഷ മതർപ്പണം, എല്ലാം ഈശ്വര സമർപ്പണം നിർവഹിക്കുക, ഈശ്വരങ്ങൾ സമർപ്പിക്കുക. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. സർവാധർമ്മങ്ങളും പരിത്യജിച്ചുകൊണ്ട്, എന്നാൽ അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പരധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റ് ദേവീദേവന്മാരെ അതുപോലെ ഏതെങ്കിലും ശക്തികളെ പ്രാർത്ഥിക്കുന്നതിനാണ് അധർമ്മം എന്ന് പറയുന്നത്, പരധർമ്മം എന്ന് പറയുന്നത്. അതെല്ലാം പരിത്യജിച്ചുകൊണ്ട് മാം ഏകം എന്നെ ഒരാളെ മാത്രം ശരണം വ്രജ വിളിച്ചു പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശ്വരൻ ഏകേശ്വരനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അത് മാത്രമേ രക്ഷയുള്ളൂ എന്നാ പറയും. നമുക്ക് അവസാനം പ്രാർത്ഥിച്ചു മടങ്ങാം. ഓം അസദോമ അസഖ്യമേ, അർത്ഥസമ്പൂർണമായ സമ്പുഷ്ടമായ ഒരു സ്തുതി വാക്യമാണ് നാം കേൾക്കുന്നത്. അസദോമ ഓം അസദോമ അസഖ്യമയ, അസഖ്യമായ അനിത്യമായ അസത്യത്തിലും നിത്യമായ സത്യത്തിന്റെ മാർഗത്തിലേക്ക് പരമേശ്വര പരബ്രഹ്മമേ ജഗദീശ്വര എന്നെ നയിച്ചാലും, ഓം അസതോമാസഖമയ തമസോമാ ജ്യോതിർഗമയ, ആ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും തമസ്സിലും ഇരുട്ടിൽ നിന്നും നിത്യ നിതാന്തമായ പ്രകാശധാരയിലേക്ക് പരമേശ്വര പരബ്രഹ്മമേ നീ എന്നെ നയിച്ചാലും. ഓം ശാന്തി ശാന്തി, ഏറ്റവും പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം ശാന്തി ശാന്തി എന്ന് ശ്രീനാരായണ ഗുരുസ്വാമികൾ അംഗീകരിക്കുന്ന ലോകവിശുദ്ധമായ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന ശിവപ്രതിഷ്ഠാകർമ്മം അദ്ദേഹം ഉറച്ച സംഭവം നമുക്കറിയാം. ഞാൻ വീട്ടിപ്പരത്തി പറയുകയല്ല, അദ്ദേഹം അവസാനം കണ്ണാടി പ്രദർശിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ എഴുതി എന്താണ്, നേരത്തെ അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെങ്കിലും പ്രതിഷ്ഠകൾ തന്നെ വേണ്ട അദ്ദേഹം പറഞ്ഞത് എന്താണ് പ്രതിഷ്ഠ, ഈശ്വരനെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും മറ്റൊരു മീഡിയം മറ്റൊരു മധ്യവർത്തികൾ ആവശ്യമില്ല, ഈശ്വരനോട് നമുക്ക് മനസ്സ് മനസ്സ് പ്രാർത്ഥിക്കാം, അതിനിടയിൽ മറ്റ് ഇടകളോ മടകളോ മടക്കുകളോ വഴിമടക്കുകളോ ആവശ്യമില്ല, ഒരു ധാർമ്മികത്വം വഹിക്കാൻ പോലും ആവശ്യമില്ല, തനിക്ക് പറയേണ്ട വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഈശ്വരൻ നന്നായി അറിയും. അതുകൊണ്ട് അദ്ദേഹം കണ്ണാടി പ്രദർശിച്ച അവസാനത്തെ പ്രതിഷ്ഠകളായിരുന്നു. ആ കണ്ണാടിയുടെ ലക്ഷം ചുരണ്ടിക്കളഞ്ഞുകൊണ്ട് അവിടെ എഴുതി അദ്ദേഹം ഓം ദയ ധർമ്മം ശാന്തി എന്ന. അപ്പൊ ശാന്തി ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദു ശാന്തി, മുസ്ലിം ശാന്തി, ക്രിസ്ത്യാനി ശാന്തി എന്ന് പറഞ്ഞാൽ ഒന്നും വിഭജിച്ചിട്ടും ഇപ്പോ ബാക്കിയൊക്കെ ട്രേഡ് മാർക്ക്. ഇത് യഥാർത്ഥത്തിൽ സത്യം പ്രകാശം സൂര്യൻ ചന്ദ്രൻ, ഇത് ഈ അറേബ്യൻ സൂര്യൻ മറ്റത് അമേരിക്കൻ സൂര്യൻ അതല്ല സൂര്യൻ ഒന്നേന്ന്. അതുപോലെ ഈ സനാതന ധാർമ്മിക മൂല്യങ്ങളിൽ അതിലെ അത്ര ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിഭജനം നടന്നിട്ടില്ല, വിഭജിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ നടന്നിട്ടില്ല. അപ്പൊ നോക്കുക നിങ്ങൾ ശാന്തി ധർമ്മം സത്യം ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഗുണഗണങ്ങളാണ്, അതിലേക്ക് പോവുക. അതുകൊണ്ട് ഈശ്വരനോട് മാത്രം പ്രാർത്ഥിക്കുക. ബ്രഹ്മകർമ്മ സമാധിന, ദൈവത്തിനോട് കൂടെ അള്ളാഹുവിന്റെ പുറമെ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മസലുള്ളതി വ്യക്തഭു അല്ല, അവിടെ പറഞ്ഞല്ലോ ഏതാണ് ഒരു വ്യക്തി അംഗഭൂത്ത് എന്ന് പറഞ്ഞല്ലോ, എന്താണ് ചമ്മസലിൽ അംഗഭൂത് ഒരുത്തികാരിയുടെ ഒരു വര, ആ വര നമുക്കറിയാം സുഭദ്രമായ വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമാണ് ആ വീട്. ഇടിയോ മഴയോ കുളിരോ നരവോ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഈ വീടിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് ആരെങ്കിലും ഒരു നമുക്കറിയാം. അതാണ് വിശുദ്ധ കുറാൻ പറയും, ഇതുപോലെയാണ് ദൈവത്തെ ദൈവത്തെ വിട്ട് കർത്താവിനെ വിട്ടുകൊണ്ട് യഹോവയെ വിട്ടുകൊണ്ട് പരബ്രഹ്മത്തെ വിട്ടുകൊണ്ട് പരാശക്തിയെ വിട്ടുകൊണ്ട് പല പൊരുളിനെ വിട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹുവതാല വിട്ടുകൊണ്ട് ഏതെങ്കിലും ശക്തികളെയോ വ്യക്തികളെയോ ആരാധിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യുന്നവർ ഈ വണ്ണാമലയെ ഒരു വീടായി ആശ്രയിക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെ വിധിയാകുന്നു. അതുകൊണ്ട് ഈശ്വരനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. നാലിക്കും അല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു خالق كل شيء واعبدوه وهو على كل شيء وكيل لا اله الا الله الله പറയുന്നു ذلكم الله ربكم അവനാണ് നിങ്ങളുടെ സൃഷ്ടിച്ചിരി സംഹാരത്തിന്റെ ജീവൻ. ലാ ഇലാഹ ഇല്ല അവനല്ലാതെ മറ്റൊരു ആരാധനയില്ല. എന്താ കാരണം? خالق كل شيء അവനാണ് സർവ സൃഷ്ടിജനാദികളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ. واعبدوه അതുകൊണ്ട് ആരാധിക്കുക, പ്രാർത്ഥിക്കുക, പ്രണാമം സമർപ്പിക്കുക, സർവ ആശാസങ്ങളും അവന്റെ മുമ്പിൽ സമർപ്പിക്കുക. ബഹുവരാജുലിച്ചെയും വക്കീൽ അവനാണ് സർവ വസ്തുക്കളെയും സംരക്ഷിക്കുന്നവരും എല്ലാറ്റിന്റെയും നേണ്ടാവും അവൻ തന്നെയാവും. അള്ളാഹു പറയുക ഇന്നം അള്ളാഹു ഇലാഹു വാഹിദ് തീർച്ചയായും അള്ളാഹു ആകുന്നു ഏകനായ ഇലാഹ്. അതുകൊണ്ട് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന സത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേദഗ്രന്ഥങ്ങളും പ്രകാശിച്ച് ഈ സത്യത്തിലേക്ക് നാം വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് മുക്തി ലഭിക്കുന്ന അനുഭവം ഇരിക്കുകയാണ്. സർവപ്രവാചകന്മാരും ഈ സത്യമാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അതിന് പ്രചാരകന്മാരും പ്രബോധകന്മാരുമായി ഞാനും നിങ്ങളും മാറുക. അപ്പോൾ നമുക്കറിയാം നാം ഒന്നാകുകയും നാം നന്നാകുകയും സത്യം സൗമനസ്യം സ്നേഹം ദിനാനുകമ്പ ദയാദാക്ഷിണ്യം സമഭാവന കുട്ടിക്കിരിയുടെ അതുപോലെ തന്നെ കെട്ടിപ്പടവുകളുടെ രാത്രികളും പകലുകളും സ്വയം സന്ധ്യകളും ആരും